അയൽക്കാരനെ നശിപ്പിക്കും. നീതിമാൻ വിജ്ഞാന നിമിത്തം വിമോചിതനാകും. നീതിമാന്മാരുടെ ക്ഷേമത്തിൽ നഗരം ആഹ്ലാദിക്കുന്നു. ദുഷ്ടരുടെ നാശത്തിൽ സന്തോഷത്തിന്റെ ആർപ്പുവിളി മുഴങ്ങുന്നു. സത്യസന്ധരുടെ മേലുള്ള അനുഗ്രഹത്താൽ നഗരം ഉത്കർഷം പ്രാപിക്കുന്നു. ദുഷ്ടരുടെ വാക്കുനിമിത്തം അത് അധപ്പതിക്കുന്നു. അയൽക്കാരനെ പുകഴ്ത്തി പറയുന്നവൻ ബുദ്ധിശൂന്യനാണ്. ആലോചനാശീലമുള്ളവൻ നിശബ്ദത പാലിക്കുന്നു. ഏഷണി പറഞ്ഞു നടക്കുന്നവൻ രഹസ്യം പരസ്യമാക്കുന്നു. വിശ്വസ്തൻ രഹസ്യം സൂക്ഷിക്കുന്നു. മാർഗദർശനമില്ലാഞ്ഞ ജനത നിലം പതിക്കും. ഉപദേഷ്ടാക്കൾ ധാരാളമുണ്ടെങ്കിൽ സുരക്ഷിതത്വമുണ്ട്. അന്യന് ജാമ്യം നിൽക്കുന്നവൻ ദുഃഖിക്കേണ്ടി വരും. ജാമ്യം നിൽക്കാത്തവൻ സുരക്ഷിതനാണ്. ശാലീനയായ സ്ത്രീ ആദരം നേടുന്നു. ബലവാൻ സമ്പത്തും. ദയാശീലൻ തനിക്ക് തന്നെ ഗുണം ചെയ്യുന്നു. ക്രൂരൻ തനിക്ക് തന്നെ ഉപദ്രവം വരുത്തി വയ്ക്കുന്നു. ദുഷ്ടന്റെ പ്രതിഫലം അവനെ വഞ്ചിക്കുന്നു. നീതി വിതയ്ക്കുന്നവന്റെ പ്രതിഫലം സുനിശ്ചിതമാണ്. നീതിയിൽ നിലനിൽക്കുന്നവൻ ജീവിക്കും. തിന്മയെ പിന്തുടരുന്നവൻ മരിക്കും. വികടബുദ്ധികൾ കർത്താവിന് വെറുപ്പുളവാക്കുന്നു. നിഷ്കളങ്കർ അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. തിന്മ ചെയ്യുന്നവന് തീർച്ചയായും ശിക്ഷ ലഭിക്കും. നീതിമാന് മോചനവും. വകതിരിവില്ലാത്ത സുന്ദരി പന്നിയുടെ സ്വർണ്ണമുക്കുത്തി തുല്യമാണ്. നീതിമാന്മാരുടെ ആഗ്രഹം നന്മയിലേ ചെല്ലു. ദുഷ്ടരുടെ പ്രതീക്ഷ ക്രോധത്തിലും. ഒരാൾ ഉദാരമായി നൽകിയിട്ടും കൂടുതൽ ധനികനാകുന്നു. നൽകേണ്ടത് പിടിച്ചു വെച്ചിട്ടും മറ്റൊരുവന്റെ ദാരിദ്ര്യം വർദ്ധിക്കുന്നു. ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും. ദാഹജലം കൊടുക്കുന്നവനെ ദാഹജലം കിട്ടും. ധാന്യം പൂഴ്ത്തി വയ്ക്കുന്നവനെ ജനങ്ങൾ ശപിക്കുന്നു. അത് വിൽപ്പനയ്ക്ക് വയ്ക്കുന്നവനെ അവർ അനുഗ്രഹിക്കുന്നു. നന്മയെ ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ അനുഗ്രഹത്തെയാണ് അന്വേഷിക്കുന്നത്. തിന്മയെ തിരയുന്നവന് തിന്മ തന്നെ വന്നുകൂടുന്നു. ധനത്തെ ആശ്രയിക്കുന്നവൻ കൊഴിഞ്ഞു വീഴും. നീതിമാൻ പച്ചില പോലെ തഴയ്ക്കും. കുടുംബദ്രോഹിക്ക് ഒന്നും ബാക്കിയുണ്ടാവുകയില്ല. ഭോഷൻ വിവേകിയുടെ ദാസനായിരിക്കും. നീതിയുടെ ഫലം ജീവന്റെ വൃക്ഷമാണ്. അക്രമം ജീവൻ ഒടുക്കുന്നു. നീതിമാൻ കഷ്ടിച്ചു മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂ എങ്കിൽ ദുഷ്ടന്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും? ശിക്ഷണം ഇഷ്ടപ്പെടുന്നവൻ വിജ്ഞാനത്തെയാണ് സ്നേഹിക്കുന്നത്. ശാസനം വെറുക്കുന്നവൻ മൂഢനത്രേ. ഉത്തമനായ മനുഷ്യന് കർത്താവിന്റെ അനുഗ്രഹം ലഭിക്കുന്നു. തിന്മ നിരൂപിക്കുന്നവനെ അവിടുന്ന് ശിക്ഷയ്ക്ക് വിധിക്കുന്നു. ദുഷ്ടതയിലൂടെ ആരും നിലനിൽപ്പ് നേടുന്നില്ല. നീതിമാന്മാർ ഒരിക്കലും ഉന്മൂലനം ചെയ്യപ്പെടുന്നില്ല. ഉത്തമയായ ഭാര്യ ഭർത്താവിന്റെ കിരീടം. അപമാനം വരുത്തി വയ്ക്കുന്നവൾ അവന്റെ അസ്ഥികളിലെ അർബുദവും. നീതിമാന്മാരുടെ ആലോചനകൾ ന്യായയുക്തമാണ്. ദുഷ്ടരുടെ ഉപദേശങ്ങൾ വഞ്ചനാത്മകവും. ദുഷ്ടരുടെ വാക്കുകൾ രക്തത്തിന് പതിയിരിക്കുന്നു. സത്യസന്ധരുടെ വാക്കുകൾ മനുഷ്യരെ മോചിപ്പിക്കുന്നു. ദുഷ്ടർ നിപതിക്കുമ്പോൾ നിശേഷം നശിക്കും. നീതിമാന്മാരുടെ പരമ്പര നിലനിൽക്കും. സൽബുദ്ധിയുള്ളവൻ അതിന്റെ പേരിൽ പ്രശംസിക്കപ്പെടുന്നു. വികടബുദ്ധി നിന്ദിക്കപ്പെടുന്നു. ആഹാരത്തിന് വകയില്ലാതിരിക്കെ വൻപ് നടിക്കുന്നവനേക്കാൾ ശ്രേഷ്ഠൻ അധ്വാനിച്ച് എളിയ നിലയിൽ കഴിയുന്നവനാണ്. നീതിമാൻ വളർത്തുമൃഗങ്ങളോട് ദയ കാട്ടുന്നു. ദുഷ്ടന്മാരുടെ ഹൃദയം ക്രൂരത നിറഞ്ഞതാണ്. മണ്ണിൽ അധ്വാനിക്കുന്നവന് യഥേഷ്ടം ആഹാരം കിട്ടും. പാഴ്വേല ചെയ്യുന്നവൻ ബുദ്ധിശൂന്യനാണ്. ദുഷ്ടരുടെ ബലിഷ്ഠമായ ഗോപുരം തകർന്നടിയുന്നു. നീതിമാന്മാരാകട്ടെ വേരുറച്ചു നിൽക്കുന്നു. ദുഷ്ടൻ തന്റെ ദുഷിച്ച വാക്കുകളിൽ തന്നെ കുടുങ്ങിപ്പോകുന്നു. നീതിമാൻ കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഒരുവന് തന്റെ വാക്കുകൾക്ക് നന്മ പ്രതിഫലമായി ലഭിക്കുന്നു. വേറൊരുവന് തന്റെ കരവേലയ്ക്ക് തക്ക പ്രതിഫലം കിട്ടുന്നു. ഫോഷന്റെ ദൃഷ്ടിയിൽ തന്റെ പ്രവൃത്തി ഉത്തമമാണ്. വിവേകി ഉപദേശം തേടുന്നു, ഫോഷൻ നീരസം പെട്ടെന്ന് പ്രകടിപ്പിക്കുന്നു. വിവേചനശീലമുള്ളവൻ നിന്ദനം വകവയ്ക്കുന്നില്ല. സത്യം പറയുന്നവൻ വ്യാജം കൂടാതെ തെളിവ് നൽകുന്നു. കള്ളസാക്ഷി വ്യാജം പറയുന്നു. തുളച്ചു കയറുന്ന വാളുപോലെ വീണ്ടും വിചാരമില്ലാതെ വാക്കുകൾ പ്രയോഗിക്കുന്നവരുണ്ട്. വിവേകിയുടെ വാക്കുകൾ മുറിവുണക്കുന്നു. സത്യസന്ധമായ വാക്ക് എന്നേക്കും നിലനിൽക്കുന്നു. വ്യാജമായ വാക്ക് ക്ഷണികമാണ്. തിന്മ നനയ്ക്കുന്നവരുടെ ഹൃദയം കുടിലമാണ്. നന്മ നിരൂപിക്കുന്നവൻ സന്തോഷം അനുഭവിക്കുന്നു. നീതിമാന്മാർക്ക് അനർത്ഥം സംഭവിക്കുന്നില്ല. ദുഷ്ടർക്ക് ആപത്ത് ഒഴിയുകയില്ല. കള്ളം പറയുന്ന അധരങ്ങൾ കർത്താവിന് വെറുപ്പാണ്. വിശ്വസ്തയോടെ പെരുമാറുന്നവർ അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. വിവേകി തന്റെ അറിവ് മറച്ചുവെക്കുന്നു. ഫോഷൻ തന്റെ ഫോഷത്വം വിളംബരം ചെയ്യുന്നു. സ്ഥിരോത്സാഹിയുടെ കരം ഭരണം നടത്തും. അലസന്മാർ അടിമവേല ചെയ്യാൻ നിർബന്ധിക്കപ്പെടും. ഉത്കണ്ഠ ഒരുവന്റെ ഹൃദയത്തെ നിരുന്മേഷമാക്കുന്നു. നല്ല വാക്ക് അതിനെ ഉത്തേജിപ്പിക്കുന്നു. നീതിമാൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ദുഷ്ടന്റെ പെരുമാറ്റം അവനെ തന്നെ വഴിതെറ്റിക്കുന്നു. അലസന് തന്റെ ഇരയെ പിടികിട്ടുകയില്ല. സ്ഥിരോത്സാഹിക്ക് അമൂല്യമായ സമ്പത്ത് ലഭിക്കും. നീതിയുടെ പാതയിലാണ് ജീവൻ. അനീതിയുടെ മാർഗം മരണത്തിലേക്ക് നയിക്കുന്നു. വിവേകമുള്ള മകൻ പിതാവിന്റെ ഉപദേശം കേൾക്കുന്നു. പരിഹാസകൻ ശാസനം അവഗണിക്കുന്നു. ഉത്തമനായ മനുഷ്യൻ തന്റെ വാക്കുകളുടെ സത്ഫലം അനുഭവിക്കുന്നു. വഞ്ചകന്മാർ അക്രമമാണ് അഭിലഷിക്കുന്നത്. വാക്കുകളിൽ നിയന്ത്രണം പാലിക്കുന്നവൻ തന്റെ ജീവൻ സുരക്ഷിതമാക്കുന്നു. അധരങ്ങളെ നിയന്ത്രിക്കാത്തവൻ നാശമടയുന്നു. എത്ര ആഗ്രഹിച്ചാലും അലസന് ഒന്നും കിട്ടുന്നില്ല. സ്ഥിരോത്സാഹിക്ക് സമൃദ്ധമായി ലഭിക്കുന്നു. നീതിമാൻ കാപട്ടി തേവെറുക്കുന്നു. ദുഷ്ടൻ ലജ്ജയും അഭിമാനവും വിടിഞ്ഞു പ്രവർത്തിക്കുന്നു. സത്യസന്ധമായി പെരുമാറുന്നവനെ നീതി കാത്തുകൊള്ളും. ദുഷ്ടനെ പാപം നിലം പതിപ്പിക്കുന്നു. ഒരുവൻ ധനികനെന്ന് നടിക്കുന്നുവെങ്കിലും അവനെ യാതൊന്നുമില്ല. അവരൻ ദരിദ്രനിൽ നിന്ന് അടിക്കുന്നുവെങ്കിലും അവന് ധാരാളം സമ്പത്തുണ്ട്. ജീവൻ വീണ്ടെടുക്കാനുള്ള മോചനദ്രവ്യമാണ് മനുഷ്യന് സമ്പത്ത്. എന്നാൽ ദരിദ്രന് മോചനത്തിന് മാർഗമില്ല. നീതിമാന്റെ ദീപം തെളിഞ്ഞു പ്രകാശിക്കും. ദുഷ്ടന്റെ വിളക്ക് അണഞ്ഞുപോകും. താൻ തോന്നിയ ഔദ്ധത്യം നിമിത്തം കലഹമുണ്ടാക്കുന്നു. ഉപദേശം സ്വീകരിക്കുന്നവരോടുകൂടെയാണ് വിവേകം. അനായാസമായി നേടിയ സമ്പത്ത് ക്ഷയിച്ചുപോകും. അല്പാൽപമായി കരുതി വയ്ക്കുന്നവൻ അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. സഫലമാകാൻ വൈകുന്ന പ്രതീക്ഷ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. സഫലമായി കഴിഞ്ഞ ആഗ്രഹം ജീവന്റെ വൃക്ഷമാണ്. ഉപദേശം നിന്ദിക്കുന്നവൻ തനിക്ക് തന്നെ നാശം വരുത്തി വയ്ക്കുന്നു. കൽപ്പന ആദരിക്കുന്നവന് പ്രതിഫലം ലഭിക്കും. ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവയാണ്. മരണത്തിന്റെ ഗണികളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അത് സഹായിക്കുന്നു. സത്ബുദ്ധി പ്രീതി ജനിപ്പിക്കുന്നു. അവിശ്വസ്തരുടെ മാർഗം അവർക്ക് നാശം വരുത്തുന്നു. വിവേകി എന്തും ആലോചനയോടെ ചെയ്യുന്നു. ഫോഷനാവട്ടെ തന്റെ ഫോഷത്വം തുറന്നു കാട്ടുന്നു. ഔചിത്യമില്ലാത്ത ദൂതൻ ആളുകളെ കുഴപ്പത്തിലാക്കുന്നു. വിശ്വസ്തനായ സന്ദേശവാഹകൻ രജ്ഞനം കൈവരുത്തുന്നു. ഉപദേശം അവഗണിക്കുന്നവനെ ദാരിദ്ര്യവും അപമാനവും നേരിടുന്നു. ശാസനം ആദരിക്കുന്നവൻ ബഹുമാനിക്കപ്പെടുന്നു. നിറവേറിയ അഭിലാഷം ആത്മാവിന് മാധുര്യം ഏറ്റുന്നു. തിന്മ വിട്ടൊഴിയുന്നത് ഫോഷർക്ക് അഹിതമാണ്. വിവേകികളോട് സംസർഗം ചെയ്യുന്നവൻ വിവേകിയായിത്തീരുന്നു. ഫോഷരുമായി കൂട്ടുകൂടുന്നവനെ ഉപദ്രവം നേരിടും. പാപികളെ ദൗർഭാഗ്യം പിന്തുടരുന്നു. നീതിമാന്മാർക്ക് ഐശ്വര്യം പ്രതിഫലമായി ലഭിക്കുന്നു. ഉത്തമനായ മനുഷ്യൻ തന്റെ അവകാശം തലമുറകളിലേക്ക് കൈമാറുന്നു. പാപിയുടെ സമ്പത്ത് നീതിമാന്മാർക്കായി സംഭരിക്കപ്പെട്ടതാണ്. ദരിദ്രരുടെ കയ്യിൽ തരിച്ചു നിലം ധാരാളം ആഹാരം ഉൽപ്പാദിപ്പിക്കുമായിരുന്നു. എന്നാൽ നീതികെട്ടവൻ അത് കൈക്കലാക്കി തരിച്ചിടുന്നു. മകനെ ശിക്ഷ കൂടാതെ വളർത്തുന്നവൻ അവനെ വെറുക്കുന്നു. സ്നേഹമുള്ള പിതാവ് അവന് ശിക്ഷണം നൽകാൻ ജാഗരൂകത കാട്ടുന്നു. നീതിമാന് വിശപ്പടക്കാൻ വേണ്ടത്ര വകയുണ്ട്, ദുഷ്ടനെ പട്ടിണി കിടക്കേണ്ടി വരും. ജ്ഞാനം വീട് പണിയുന്നു, പോഷത്വം സ്വന്തം കൈകൊണ്ട് അത് ഇടിച്ചു നിരത്തുന്നു. സത്യസന്ധൻ കർത്താവിനെ ഭയപ്പെടുന്നു, കുടിലമാർഗി അവിടുത്തെ നിന്ദിക്കുന്നു. പോഷന്റെ സംസാരം അവന്റെ മുതുകത്ത് വീഴുന്ന വടിയാണ്. വിവേകിയുടെ വാക്ക് അവരെ കാത്തുള്ളും. കാളകളില്ലാത്തടത്ത് ധാന്യവുമില്ല. കാളയുടെ കരുത്ത് സമർത്ഥമായ വിളവ് നൽകുന്നു. വിശ്വസ്തനായ സാക്ഷി കള്ളം പറയുന്നില്ല. കള്ളസാക്ഷി പൊളി പറഞ്ഞ് കൂട്ടുന്നു. പരിഹാസകൻ വിവേകം അന്വേഷിക്കുന്നത് നിഷ്ഫലമാണ്. ബുദ്ധിമാന അറിവ് ലഭിക്കുക എളുപ്പവും. ഫോഷനിൽ നിന്ന് അകന്നു മാറിക്കൊള്ളുക. അവനിൽ നിന്ന് സാരമുള്ള വാക്കുകൾ ലഭിക്കുകയില്ല. തന്റെ മാർഗം വ്യക്തമായി ഗ്രഹിക്കുന്നതിലാണ് ബുദ്ധിമാന്റെ വിവേകം. വിട്ടികളുടെ ഫോഷത്വം അവരെ തന്നെ കബളിപ്പിക്കുന്നു. ദുഷ്ടരെ ദൈവം വെറുക്കുന്നു. സത്യസന്ധർ അനുഗ്രഹം പ്രാപിക്കുന്നു. ഹൃദയത്തിന്റെ ദുഃഖം അതിന് മാത്രമേ അറിഞ്ഞുകൂടൂ. അതിന്റെ സന്തോഷത്തിലും അന്യർക്ക് പങ്കില്ല. ദുഷ്ടരുടെ ഭവനം നശിപ്പിക്കപ്പെടും. സത്യസന്ധരുടെ കൂടാരം പുഷ്ടി പ്രാപിക്കും. ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്നതാവാം. ചിരിക്കുമ്പോൾ പോലും ഹൃദയം ദുഃഖഭരിതമാണ്. സന്തോഷം സന്താപത്തിലാണ് അവസാനിക്കുക. വഴി വിളിച്ചവൻ തന്റെ പ്രവൃത്തികളുടെ ഫലം അനുഭവിക്കും. ഉത്തമനായ മനുഷ്യൻ തന്റെ പ്രവൃത്തികളുടെയും. ശുദ്ധഗതിക്കാരൻ എന്തും വിശ്വസിക്കുന്നു. ബുദ്ധിമാൻ ലക്ഷ്യത്തിൽ തന്നെ ശ്രദ്ധ വഹിക്കുന്നു. വിവേകി ജാഗരൂകതയോടെ തിന്മയിൽ നിന്ന് അകന്നു മാറുന്നു. പോഷൻ വീണ്ടു വിചാരമില്ലാതെ എടുത്തു ചാടുന്നു. ക്ഷിപ്രകോപി ബുദ്ധിഹീനമായി പ്രവർത്തിക്കുന്നു. ബുദ്ധിമാൻ ക്ഷമാശീലനാണ്. ശുദ്ധഗതികാർ പോഷത്വം കാട്ടിക്കൂട്ടുന്നു. ബുദ്ധിമാന്മാർ വിജ്ഞാന കിരീടം അണിയുന്നു. ദുർജന സജ്ജനങ്ങളുടെ മുൻപിലും ദുഷ്ടർ നീതിമാന്മാരുടെ കവാടങ്ങളിലും കുമ്പിടും. ദരിദ്രനെ അയൽക്കാരൻ പോലും വെറുക്കുന്നു. ധനികന് അനേക സ്നേഹിതന്മാരുണ്ട്. അയൽക്കാരനെ നിന്ദിക്കുന്നവൻ പാപിയാണ്. പാവപ്പെട്ടവനോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാനും. തിന്മ നനയ്ക്കുന്നവൻ തെറ്റു ചെയ്യുകയല്ലേ. നന്മയ്ക്ക് കളമൊരുക്കുന്നവർക്ക് മറ്റുള്ളവരുടെ കൂറും വിശ്വാസവും ലഭിക്കുന്നു. അധ്വാനം ഏത് ലാഭകരമാണ്. അലസ ഭാഷണം ദാരിദ്ര്യത്തിന് വഴിതെളിക്കുകയുള്ളൂ. ജ്ഞാനമാണ് വിവേകിയുടെ കിരീടം. പോഷത്വം പോഷന്മാർക്ക് പൂമാലയും. സത്യസന്ധനായ സാക്ഷി പലരുടെയും ജീവൻ രക്ഷിക്കുന്നു. കള്ളസാക്ഷി വഞ്ചകനാണ്. ദൈവഭക്തിയാണ് ബലിഷ്ഠമായ ആശ്രയം. സന്താനങ്ങൾക്ക് അത് അഭയസ്ഥാനമായിരിക്കുകയും ചെയ്യും. ദൈവഭക്തി ജീവന്റെ ഉറവയാണ്. മരണത്തിന്റെ ഗണികളിൽ നിന്ന് രക്ഷപ്പെടാൻ അത് സഹായിക്കുന്നു. രാജാവിന്റെ മഹത്വം പ്രജകളുടെ ബാഹുല്യമാണ്. പ്രജകൾ ചുരുങ്ങിയ രാജാവ് നാശമടയുന്നു. പെട്ടെന്ന് കോപിക്കാത്തവന് ഏറെ വിവേകമുണ്ട്. മുൻകോപി പോഷത്വത്തെ താലോലിക്കുന്നു. പ്രശാന്തമായ മനസ്സ് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു. അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു. ദരിദ്രരെ ഞെരുക്കുന്നവൻ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു. പാവപ്പെട്ടവരോട് ദയ കാണിക്കുന്നവൻ അവിടുത്തെ ബഹുമാനിക്കുന്നു. ദുഷ്ടൻ തിന്മ ചെയ്ത് അധപ്പതിക്കുന്നു. നീതിമാൻ സ്വന്തം നീതിനിഷ്ഠയിൽ അഭയം കണ്ടെത്തുന്നു. ബുദ്ധിമാന്റെ മനസ്സിൽ വിവേകം കുടികൊള്ളുന്നു. പോഷന്മാരുടെ ഹൃദയം അതിനെ അറിയുന്നതേയില്ല. നീതി ജനതയെ ഉത്കർഷത്തിലെത്തിക്കുന്നു. പാപം ഏത് ജനതയ്ക്കും അപമാനകരമത്രേ. വിവേകത്തോടെ പ്രവർത്തിക്കുന്ന സേവകൻ രാജാവിന്റെ പ്രീതി നേടുന്നു. ലജ്ജാവഹമായി പ്രവർത്തിക്കുന്നവന്റെ മേൽ അവന്റെ കോപം നിബോധിക്കുന്നു. ദൈവമേ സ്തുതി അങ്ങേക്ക് യോഗ്യമാണെന്നോ ബാറിക്കുമോ.
പിതാവിനും പുത്രനും വിശുദ്ധുള്ളറൂഹായിക്കും സ്തുതി. സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ ഉദരനാമത്തിൽ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തോസ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ച നടത്തുന്ന അനുഗ്രഹീതമായ ടെലിഫോണിക് പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. ഈ ശുശ്രൂഷ വളരെ അനുധന്യമായി മുന്നോട്ട് നയിച്ചുകൊണ്ടു പോകുന്ന ദൈവത്തെ ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് സജീവമായി നേതൃത്വം നൽകുന്ന ഭദ്രാസനത്തിന്റെ മത്രാപോലത്തെ വളരെ സ്നേഹാദരവോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് തിരുവനന്തപുരം നിർവഹിക്കുന്നത് വന്നിയ പി സി ജോറജനാണ്. അച്ഛനെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. വാസ്തവത്തിൽ ഇന്ന് മറ്റൊരാളാണ് പ്രസംഗമേറ്റിരുന്നതെങ്കിലും ഒരു മണിക്കൂർ മുമ്പാണ് അദ്ദേഹത്തിന് കയറാനായിട്ട് കഴിയത്തില്ലെന്നറിഞ്ഞത്. പി സി അച്ഛനോട് പറഞ്ഞ ഉടനെ തന്നെ അച്ഛനെ സമ്മതിക്കുകയും ചെയ്തു. വളരെ സ്നേഹത്തോടുകൂടി ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹത്തോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് വെൽക്കം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി ഈ അനുഗ്രഹീതമായ കൂട്ടായ്മയിലേക്ക് വെൽക്കം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 239-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 239-ാമത്തെ ഗീതം ദൈവത്തിൽ സമർപ്പിക്കാം. നമുക്ക് പരിചിതമായ ഗീതം, അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, പുർപ്പുരമാണെന്റെ നിത്യമാ വീട്. നമ്മുടെ ഈ ലോകത്തിലെ വാസം വളരെ കുറവുള്ള ഒരു കാലഘട്ടമാണ്. വരാനുള്ള ലോകത്തിലേക്കുള്ള ഒരുക്ക കാലഘട്ടമായി ഈ ലോകത്തെ കാണുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്യണം എന്നുള്ള ഒരു ആഴമായ തലങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളെ നയിക്കുന്ന ഒരു അനുഗ്രഹീതമായ ഗീതമാണ് ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം. അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം, കർപ്പൂരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം, കർപ്പൂരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. എൻ പ്രയാണ കാലം ആരുവീരൽ വീണം, ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറഞ്ഞു വേഗം പ്രിയനോടു ചേരും, പിൻമാകി പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, പിൻമാകിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം, കർപ്പൂരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. പാളയത്തിനപ്പുറത്ത് കഷ്ടമേൽക്കുക, പാടുപെട്ടുവിന്റെ നിന്ന ചുമക്കാം. നിൽക്കും നഗരമില്ലിവിടെ പോർക്കളത്തിലത്രേ നാം, നിൽക്ക വേണ്ട പോർ പൊരുതും യാത്ര തുടരാം. നിൽക്കും നഗരമില്ലിവിടെ പോർക്കളത്തിലത്രേ നാം, നിൽക്ക വേണ്ട പോർ പൊരുതും യാത്ര തുടരാം, എന്നും യാത്ര തുടരാം. അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം, കർപ്പൂരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. മുത്തുമായ പാലിളങ്ങും പട്ടണമാണാത്, ഉത്തരേറുതരെ പൂരം തത്ര ശോഭിതം. വീതി തൊട്ട പടിക തുല്യം തങ്ക നിർമ്മ, പട്ടണമതിന്റെ ഭംഗി വർണ്യമല്ലഹോ. വീതി തൊട്ട പടിക തുല്യം തങ്ക നിർമ്മ, പട്ടണമതിന്റെ ഭംഗി വർണ്യമല്ലഹോ, എന്നും വർണ്ണമല്ലഹോ. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, കർപ്പൂരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. നാടുവിട്ടു വീട് വിട്ടു നാമധേയ കൂട്ടം വിട്ടു,
ഉത്തമം ചോദനയിൽ ധ്യാനം ചെയ്തോരാൻ കൂടിയൊന്നായി വാടാൻ വാഞ്ചിച്ചത്ര നാള കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നിൽ കൂടിയൊന്നായി വാടാൻ വാഞ്ചിച്ചത്ര നാള കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നിൽ എന്നും കൊട്ടാരം തന്നിൽ അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം കർപ്പൂരമാണെന്റെ നിത്യമാ വീട് എന്റെ നിത്യമാ വീട് പാവനമാ പട്ടണത്തിൽ ആരു കടം നീടും പാപമറ്റ ജീവിതം നയിച്ചവരല്ലോ നീതിയായി നടന്നു നേർ പറഞ്ഞു മഞ്ഞിൽ പാതിവൃത്യമുള്ള പാണവാട്ടി മാത്രമേ നീതിയായി നടന്നു നേർ പറഞ്ഞു മഞ്ഞിൽ പാതിവൃത്യമുള്ള പാണവാട്ടി മാത്രമേ പാണവാട്ടി മാത്രമേ അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം കർപ്പൂരമാണെന്റെ നിത്യമാം വീട് എന്റെ നിത്യമാം വീട്
പിതാവിനും പുത്രനും പരിശുദ്ധ്രൂഹായിക്കും സ്തുതി.
അതുപോലെ തന്നെ ആമീൻ.
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി.
തിരുനാമത്തിൽ ഒന്നിലും ഒരാരിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു വിവരങ്ങളിൽ സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു
ജനങ്ങൾക്ക്
വേണ്ടി ദൈവമേ നീ പരിശുദ്ധനാകുന്നു
ഞങ്ങളോട്
കട്ട ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു
ഞങ്ങളോട് കരുണ ചെയ്യണമേ
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ
കർത്താവേ
ഞങ്ങളോട് കരുണ ചെയ്യണമേ
കർത്താവേ
നമസ്കാരങ്ങൾ ശുശ്രൂഷകൾ
കൈകൊണ്ട്
ഞങ്ങളോട്
കരുണ ചെയ്യണമേ
ദൈവമേ നിനക്ക് സ്തുതി
ആവേ നിനക്ക് സ്തുതി ആദികളോട് രാജാവേ നിനക്ക് സ്തുതി ബാറക്കുമോ
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ
തിരുനാമം പരിശുദ്ധപ്പെടണമേ
ഭൂമിയിലുവാകണമേ ഞങ്ങൾക്ക്
ആവശ്യമാകരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ
ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ
പ്രവേശിപ്പിക്കരുതേ
രക്ഷിച്ചുകൊള്ളണമേ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക്
സമാധാനം
ഞങ്ങളുടെ മനസ്സമയത്തിലും
പറക്കുമോർ തന്റെ വിശുദ്ധ റൂഹാമൂലം ഞങ്ങളെ ആശ്വസിപ്പിച്ചവനായി കാരുണ്യവാനും സകല ആശ്വാസത്തെ നൽകുന്നവനുമായ ദൈവമേ നിന്റെ വിശുദ്ധ സ്ലീഹന്മാരുടെ മേൽ തീനാവുകൾ പോലെ നിന്റെ പരിശുദ്ധ റൂഹ വസിച്ചതായ ഈ നേരത്ത് നിന്റെ മുമ്പാകെ നിന്ന് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ നിയോഗ്യരാക്കിയിരിക്കുന്നത് കൊണ്ട് നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. മനുഷ്യ സ്നേഹമുള്ളവനായ കർത്താവേ പരിശുദ്ധ റൂഹായുടെ കൃപ ഞങ്ങളിലേക്ക് നീ കൽപ്പിച്ചേക്കണമേ. സർവ മാലിന്യങ്ങളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ആത്മീയ പ്രകാരം നടക്കുകയും ജഡമോഹങ്ങളെ നിവർത്തിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് ആത്മീയ നടപടികളിലേക്ക് ഞങ്ങളെ നീ മാറ്റണമേ. ഞങ്ങളുടെ ആയുഷ്കാലമെല്ലാം വിശുദ്ധിയോടും നീതിയോടും കൂടെ നിന്നെ ശുശ്രൂഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായമേ നിനക്കെന്നേക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. കർത്താവേ ഞങ്ങളുടെ ആത്മാവിനെ നിന്റെ ദയവ് കൊണ്ടും ഞങ്ങളുടെ അറിവിനെ നിന്റെ വിശ്വാസം കൊണ്ടും ഞങ്ങളുടെ വിചാരങ്ങളെ നിന്റെ വിശുദ്ധി കൊണ്ടും ഞങ്ങളുടെ വായെ നിന്റെ സ്തുതിപ്പുകൾ കൊണ്ടും ഞങ്ങളുടെ നാവിനെ നിന്റെ സ്തോത്രങ്ങൾ കൊണ്ടും നിറയ്ക്കണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ അകൃത്യങ്ങളെ മോചിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമേ ഞങ്ങളുടെ ആയുഷ്കാലമെല്ലാം എന്നേക്കും ഞങ്ങൾ നിന്റെ ദൈവത്വത്തിന് വെടിപ്പുള്ള ആലയമായിട്ടും വാസസ്ഥലമായിട്ടുമാക്കി തീർക്കണമേ. ആമീൻ.
പ്രിയ ദൈവത്തിന്റെ ധനിനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ,
വീണ്ടും നമുക്കെല്ലാവർക്കും ഒന്നിച്ചു കൂടുവാനും ദൈവസന്നിധിയിലായിരിക്കുവാനും ദൈവവചനത്തിൽ നിന്ന് പഠിക്കുവാനും എല്ലാം ഈ ബുധനാഴ്ചയും ലഭിച്ച അവസരത്തിനായിട്ട് സ്നേഹിക്കാം. എല്ലാ പ്രാവശ്യവും ഞാൻ സൂചിപ്പിക്കുന്നത് പോലെ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ പ്രാർത്ഥനയുടെയും ദൈവവചന ധ്യാനത്തിന്റെയും ഒരുക്കം എന്നുള്ള രീതിയിൽ നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ അതിനുള്ള ഒരു ഒരു ഏകാഗ്രതയും തയ്യാറെടുപ്പും ഒക്കെ നമുക്കുണ്ടാകണം എന്നുള്ളത് സ്നേഹത്തോടെ ഓർപ്പിക്കുക. ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഞായറാഴ്ചയാണ് അടുത്ത ഞായറാഴ്ച. കാരണം ഭദ്രാസന ദിനമായിട്ട് നാം കൊണ്ടാടുന്ന ഞായറാഴ്ചയാണ്. എല്ലാ വർഷവും ജൂൺ മാസത്തിലെ ഒന്നാമത്തെ ഞായറാഴ്ച ഭദ്രാസന ദിനമാണ്. ജൂൺ മാസത്തിലാണ്, ഏപ്രിൽ ഒന്നിനാണ് ഭദ്രാസനം രൂപീകൃതമായെങ്കിലും ജൂൺ മാസത്തിലെ ജൂൺ ഒന്നാം തീയതി ഞായറാഴ്ചയാണ്. 2009 ജൂൺ മാസം ഒന്നാം തീയതി പെന്തിക്കോസ്റ്റ് ഞായറാഴ്ച ഹ്യൂസ്റ്റൺ സെന്റ് തോമസ് കത്തീഡ്രലിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചാണ് ഞാൻ ഔദ്യോഗികമായിട്ട് ഈ ഭദ്രാസനത്തിന്റെ ചുമതലയെടുത്തത്. അന്നു മുതൽ ജൂൺ മാസത്തിലെ ഒന്നാമത്തെ ഞായറാഴ്ച നമ്മൾ ഭദ്രാസന ദിനമായിട്ട് കൊണ്ടാടുന്നുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് നമ്മുടെ ഭദ്രാസനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വൈദികരും ജനങ്ങളും എല്ലാം വന്ന് ഹ്യൂസ്റ്റൺ എയർപോർട്ട് വലിയ സ്വീകരണമൊക്കെ നടത്തുന്ന ശനിയാഴ്ച വൈകിട്ട് എന്നെ ദേവാലയത്തിലേക്ക് സ്വീകരിച്ച് അങ്ങനെ ഭദ്രാസനം മുഴുവൻ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വളരെ താല്പര്യത്തോടും പ്രാർത്ഥനാപൂർവവും പ്രവേശിച്ച ആ സംഭവം ഓർക്കുന്നു. ദൈവനിയോഗം എന്നോണം ഒരു പെന്തിക്കോസ്റ്റ് ഞായറാഴ്ചയാണ് ആദ്യത്തെ വിശുദ്ധ കുർബാന അർപ്പിച്ച് അങ്ങനെ ഈ ഭദ്രാസനത്തിന്റെ ചുമതല ബലഹീനായി ഞാൻ ഏറ്റെടുത്തത്. അന്ന് മുതൽ ജൂൺ മാസത്തിലെ ഒന്നാമത്തെ ഞായറാഴ്ച ഭദ്രാസന ദിനമായിട്ട് നാം കൊണ്ടാടുകയും ഭദ്രാസനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഭദ്രാസനത്തിന്റെ എല്ലാ ശുശ്രൂഷകളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും അതിലെ വൈദികഗണത്തെയും ഇടവക അംഗങ്ങളെയും എല്ലാം ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നാം വേർതിരിച്ചിരിക്കുന്ന ഒരു ഞായറാഴ്ചയാണ് വരുന്ന ഞായറാഴ്ച. നിങ്ങളുടെ എല്ലാ ദേവാലയങ്ങളിലും പ്രത്യേകമായിട്ട് ഭദ്രാസനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അത് ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും ദൈവം അനുഗ്രഹിക്കുവാനും ദൈവനാമ മഹത്വത്തിനും മലങ്കര സഭയുടെ യശസ് ഈ പാശ്ചാത്യ ദേശത്ത് ഉയർത്തുവാനും മലങ്കര സഭയുടെ മക്കളായിട്ട് ഇവിടെ കുടിയേറിയിരിക്കുന്ന നമ്മൾക്കും അതോടൊപ്പം തന്നെ നമ്മുടെ അടുത്ത തലമുറയ്ക്കും ഈ സഭയുടെ പൈതൃകവും പാരമ്പര്യവും ഒക്കെ കൈമുതലായി സൂക്ഷിക്കുവാനും തക്കവണ്ണമുള്ള ഒരു ശുശ്രൂഷ നമുക്കെല്ലാവർക്കും ഇവിടെ ചെയ്യുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുവാനും ദൈവ കരുതൽ ലഭിക്കുവാനും തക്കവണ്ണം നാം പ്രത്യേകമായി വേർതിരിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് അടുത്ത ഞായറാഴ്ച എന്ന് പ്രത്യേകം ഓർക്കണം. ഈ ഭദ്രാസനത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാകണം എന്നുള്ളതും കൂടി പ്രത്യേകമായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇവിടുന്ന് വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ദൈവവചനം സംസാരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പി സി ജോർജച്ചനാണ്. അച്ഛൻ ഇന്ന് വാൻകൂവറിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്ന. അച്ഛൻ വാൻകൂവർ സെന്റ് ജോർജ് ഇടവകയുടെ വികാരിയാണല്ലോ. പക്ഷേ അടുത്ത ആഴ്ച അച്ഛൻ ഡിട്രോയിറ്റ് സെന്റ് ഗ്രിഗോറിയോസ് ഇടവകയുടെ ചുമതല ഏറ്റെടുക്കുവാൻ തക്കവണ്ണം അവിടേക്ക് വരികയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ വാൻകൂവറിൽ നിന്നുള്ള കാനഡയിൽ നിന്നുകൊണ്ട് ഉള്ള അവസാനത്തെ ഒരു മെസ്സേജ് ആയിരിക്കും ഇപ്പോൾ അച്ഛനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന. അച്ഛൻ്റെ കാനഡയിലാണെങ്കിലും നമ്മുടെ മർത്തമറിയ സമാജത്തിൻ്റെതാണെങ്കിലും ഭദ്രാസനത്തിൻ്റെ മറ്റ് ആധ്യാത്മിക സംഘടന ആണെങ്കിലും നമ്മുടെ ഈ വെനസ്ഡേ പ്രയർ ഫെലോഷിപ്പിൻ്റെതാണെങ്കിലും എല്ലാ ശുശ്രൂഷകളിലും വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുകയും ആവശ്യമായ ദൈവീയ ദൂത് നമ്മൾക്ക് നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അച്ഛൻ്റെ ശുശ്രൂഷ എല്ലാവർക്കും കൂടുതൽ സൗകര്യമായിട്ട് ലഭിക്കുവാൻ തക്കവണ്ണം അമേരിക്കയിലേക്ക് മാറുന്നതോടുകൂടി ഇടയാകും എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അച്ഛനെ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട പി സി ജോർജച്ചൻ
വ്യാഖ്യാനം നയിക്കുന്നതും ആയിരിക്കും. സുവിശേഷ ഗീതങ്ങളിലെ 213-ാമത്തെ ഗീതം വളരെ സുപരിചിതമായ ഗീതമാണ്. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനെ, നാഥൻ നാൾതോറും ചെയ്യുന്ന നന്മകളോർത്ത പാടുക നീ എന്നും മനമേ. ലഭിച്ചിരിക്കുന്ന അന്യമായ നിമിഷങ്ങളൊക്കെയും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ദൈവത്തിന് സ്തുതി പാടത്തക്കവണ്ണം നമ്മളെ തന്നെ സജ്ജമാക്കുന്ന അനുഗ്രഹീതമായ ഒരു ഗീതം. ദൈവം ചെയ്ത നന്മകൾ എത്ര വർണ്ണിച്ചാലും അത് വാക്കുകൾക്ക് അതീതമാണ്. അനുനിമിഷം വിശ്വാസത്തിന്റെ നമ്മളെ സ്നേഹിക്കുന്ന കരുതുന്ന ആ ദൈവത്തെ ഹൃദയപൂർവ്വം സ്തുതിപ്പാൻ തക്കവണ്ണം നമ്മളെ ഒരുക്കുന്ന ഈ ഗീതം ദൈവസന്നിധിയിൽ അനുഗ്രഹീതമായ ഗീതം നമുക്ക് സമർപ്പിക്കാം. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനെ, നാഥന്മാതോറും ചെയ്യുന്ന നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. അമ്മയെ പോലെ നാഥൻ ആലോലിച്ചടച്ചിടുന്നു, തന്റെ മാറി ദിനം ദിനമാ, തുടി തുടി എൻ മനമേ, തുടികളിലുന്നതനെ, നാഥന്മാതോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. കഷ്ടങ്ങളേറിടുമ്പോ എനിക്കേറ്റമടുത്ത തുടയാ, കഷ്ടങ്ങളേറിടുമ്പോ എനിക്കേറ്റമടുത്ത തുടയാ, കോരമൈരി നടുവിലവൻ മേശയെനിക്കൊരുക്കുമല്ലോ, മേശയെനിക്കൊരുക്കുമല്ലോ. തുതി തുതി എൻ മനമേ, തുതികളിലുന്നതനെ, നാഥന്മാതോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. ഭാരത്താലിലും തീരാരോഗത്താലിലും, ഭാരത്താൽ വാരങ്ങീടിലും തീരാരോഗത്താലിലും, പിടർന്നീടുന്നൊരാടി പീഡരാ, തന്നിടുന്നു രോഗസൗഖ്യം, തന്നിടുന്നു രോഗസൗഖ്യം. തുതി തുതി എൻ മനമേ, തുതികളിലുന്നതനെ, നാഥന്നാഥോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സഹായശൈലമവൻ സങ്കേതവും കോട്ടയും താ, സഹായശൈലമവൻ സങ്കേതവും കോട്ടയും താ, നടുങ്ങീടുകയില്ലതിരാ, തൻകരുണ ബഹുലമത, തൻകരുണ ബഹുലമത. തുതി തുതി എൻ മനമേ, തുതികളിലുന്നതനെ, നാഥന്മാതോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സിംഹങ്ങളറിയിലും ബാലസിംഹങ്ങൾ പേരും ബാബുവേ, സിംഹങ്ങളറിയിലും ബാലസിംഹങ്ങൾ പേരും ബാബുകൾ, ചവിട്ടി തല വേദിച്ചിരുവേ, അവയിലും ജയം നേടുവേ, അവയിലും ജയം നേടുവേ. തുതി തുതി എൻ മനമേ, തുതികളിലുന്ന
ഉന്നതനെ നാഥന്മാരോടും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ.
തിരുവചന ധ്യാനത്തിനായി വന്ന പി സി ഓറച്ചനെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
സ്ത്രീക ദൈവത്തിന്റെ ധനതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അതിയമ്യ തിരുമേനി വന്നി വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, വീണ്ടും വരുമെന്ന് വാഗ്ദാനം ചെയ്ത് നമ്മൾ അപ്രതീക്ഷിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. വളരെ അനുഗ്രഹീതമായ ഒരു ദിവസമാണ് ഇന്ന്. പ്രത്യേകമായി അഭിമന്യ തിരുമനസ്വണമേ ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ 6 വർഷക്കാലം ഏറ്റവും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ ഭദ്രാസനം രൂപീകൃതമായി ഇത്രത്തോളം മലങ്കര സഭയിൽ ശ്രേഷ്ഠമായ ഒരു നിലയിലേക്ക് ഉയരുവാൻ തക്കവണ്ണം ഇടയാക്കിയ ദൈവത്തെ നമ്മളെല്ലാവരും ഈ ഭദ്രാസനത്തിന് അംഗങ്ങളെന്നുള്ള രീതിയിൽ നമുക്ക് നേതൃത്വം നൽകുന്ന അഭിമന്യ തിരുമേനിയോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നതായ ശ്രേഷ്ഠമായ ദിവസങ്ങളാണല്ലോ ഇത്. ഇത്തരത്തിൽ എന്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയ ഒരു കാര്യം, 1 ശമൂവേൽ 17:34 വാക്യങ്ങളിൽ സംഭവം നമ്മൾ കാണുന്നുണ്ട്. 1 ശമൂവേൽ 17:34 വാക്യങ്ങളിൽ ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലൊരു സിംഹവും ഒരിക്കലൊരു കരടിയും വന്നു കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്നു, അതിനെ അടിച്ചു, അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അത് എന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്കു പിടിച്ച് അടിച്ചു കൊന്നു. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കൊന്നു. 37-ാം വാക്യത്തിൽ വീണ്ടും കാണുകയ, ദാവീദ് പിന്നെയും, സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്തീന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്, ചെല്ലുക, യഹോവ നിന്നോടുകൂടെ ഇരിക്കും എന്ന് പറഞ്ഞു. തീർച്ചയായും നമ്മുടെ ഭദ്രാസനത്തെ പറ്റി ഓർക്കുമ്പോൾ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് അന്വേഷിച്ച് നടക്കുന്നു എന്നിപ്പോൾ നമ്മൾ ഗാനത്തിലും ഓർത്തതുപോലെ, സിംഹമോ പെരുമ്പാമ്പോ എന്തുമായി കൊള്ളട്ടെ, അതിൽ നിന്നെല്ലാം അപ്പന്റെ ആടുകളെ സംരക്ഷിക്കുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു ദൗത്യം അഭിമന്യ തിരുമേനിയുടെ നേതൃത്വത്തിൽ ഈ ഭദ്രാസനത്തിൽ നടക്കുകയാണ്. അത് നമ്മളുടെ ബലഹീനതകളിലും കുറവുകളിലും ഒക്കെ ദാവീദാണ് ശുശ്രൂഷകളൊക്കെ ചെയ്തതെങ്കിലും ദാവീദ് ഇവിടെ പറയുന്നതായ കാര്യം, സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ, യഹോവയാണ് ദാവീദിനോട് കൂടെ ഇരുന്ന കാര്യങ്ങളൊക്കെയും ചെയ്യിച്ചത്. തീർച്ചയായും നമുക്ക് 6 വർഷക്കാലം അനുഗ്രഹീതമായി വളരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി അഭിമന്യ തിരുമേനി എപ്പോഴും നമ്മളെ ഓർപ്പിക്കുന്നതായ കാര്യമാണ്. ദൈവം തമ്പുരാൻ കൂടെ ഇരുന്ന് അത്ഭുതകരമായി നമ്മെ വിടുവിക്കുന്നു, ഓരോ കാര്യത്തിലും ശ്രേഷ്ഠത നമുക്ക് നൽകുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ആ ഒരു ബോധ്യത്തിലേക്ക് വരാം. ഭദ്രാസനം ഏറ്റവും അനുഗ്രഹീതമായി മലങ്കര സഭയുടെ കൊമ്പ് ഈ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ ഉയരുവാൻ തക്കവണ്ണം ദൈവകൃപ തുടർന്ന് നമുക്കുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആദ്യം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഭദ്രാസനത്തിന്റെ 6 വർഷം പൂർത്തീകരിക്കപ്പെടുന്ന സമയം എല്ലാവരും പ്രാർത്ഥനയോടെ നമ്മുടെ തിരുമേനിയോട് ചേർന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇനിയും ദൈവമേ ഞങ്ങളെ അനുഗ്രഹീതമായി ഇത്രനാളും ഞങ്ങളെ വിടുവിച്ച് സംരക്ഷിച്ച് അനുഗ്രഹീതമായി നയിച്ചതുപോലെ തന്റെ ആടുകളെ സൂക്ഷിക്കുന്നതിനുള്ള ബലവും ശക്തിയും അഭിമന്യ പിതാവിന് നൽകണമേ. ഓരോ വൈദിക ശ്രേഷ്ഠർക്കും അത് നൽകണമേ. ഓരോ ഇടവകയിലെ പ്രിയപ്പെട്ടവരും അനുഗ്രഹീതരായി അക്കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ 2-ാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങി അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്ന മണവാട്ടികളായി രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം ഈ ഭദ്രാസനത്തിലൂടെയും ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിനെല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ആദ്യമായി ഇന്ന് അല്പസമയം ദൈവസ്ഥാനത്തിൽ ശുശ്രൂഷിക്കുന്നതായ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കുന്നതായ ഒരു ചിന്ത, വിശുദ്ധ വേദപുസ്തകത്തിൽ ധാരാളം പ്രാവശ്യം ഹൂ നോസ് എന്ന ഒരു വാക്യം കാണുന്നുണ്ട്. ആർക്കറിയാം, പല ഇടങ്ങളിൽ. ഞാൻ ഏതെങ്കിലും ഒരു വാക്യം എടുത്തുകൊണ്ടിരുന്ന് ചിന്തിക്കാനായിട്ടല്ല, ആർക്കറിയാം എന്ന് പറയുന്ന ചില 2-3 വാക്യങ്ങൾ സമയത്തിന്റെ പരിമിതി അനുസരിച്ച് നമുക്ക് ചിന്തിച്ച് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. ആർക്കറിയാമെന്ന് വേദോത്സവത്തിൽ കാണുന്ന ചില ഭാഗങ്ങളിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. ഒന്നാമതായി ആർക്കറിയാം എന്ന വേദോത്സവത്തിൽ കാണുന്ന ഒരു ഭാഗം 2 ശമൂവേൽ 12:22 സെക്കൻഡ് ശമൂവേൽ ചാപ്റ്റർ നമ്പർ 12:22. അവിടെ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: അതിന് അവൻ, കുഞ്ഞ് ജീവനോടിരുന്ന സമയം ഞാൻ ഉപവസിച്ചു കരഞ്ഞു. കുഞ്ഞ് ജീവിച്ചിരിക്കേണ്ടതിന് ദൈവം എന്നോട് ദയ ചെയ്യുമോ ഇല്ലയോ ആർക്കറിയാം എന്ന് ഞാൻ വിചാരിച്ചു. സംഭവം നമുക്ക് വ്യക്തമാണ്. ദാവീദിന്റെ ആത്മഗതമാണ് നമ്മളിവിടെ കാണുന്നത്. ഊരിയാവിന്റെ ഭാര്യയിൽ നിന്ന് തനിക്കുണ്ടായ കുഞ്ഞ് മരിച്ചുപോയതിന് ശേഷം ദാവീദിന്റെ പ്രതികരണമാണ് നമ്മളിവിടെ കാണുന്നത്. കുഞ്ഞ് ജീവനോടിരുന്ന സമയം ഞാൻ ഉപവസിച്ച് കരഞ്ഞു. കുഞ്ഞ് ജീവിച്ചിരിക്കേണ്ടതിന് ദൈവം എന്നോട് ദയ ചെയ്യുമോ ഇല്ലയോ ആർക്കറിയാം എന്ന് ഞാൻ വിചാരിച്ചു എന്ന് കാണുന്നതായ ഭാഗം. പ്രിയമുള്ളവരെ, ദാവീദിന്റെ ജീവിതത്തിലുണ്ടായ വലിയ ഒരു പരാജയമായിരുന്നു ഈ സംഭവം എന്നുള്ളത് നമുക്കറിയാം. ഇതിനെപ്പറ്റി ധാരാളം ചിന്തകളും പ്രസംഗങ്ങളും ഒക്കെ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കാറുള്ളതാണ്. അതുകൊണ്ട് പശ്ചാത്തലം ഒന്നും പറഞ്ഞു ഞാൻ സമയം നഷ്ടപ്പെടുത്തുന്നില്ല. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവ ക്രോധം ദാവീദിന്റെ മേൽ ഉണ്ടാവുകയാണ്. ആ പാപത്തിന്റെ ശമ്പളം മരണം അത്രയെന്ന് റോമാലേഖനം 6:22-23 നമ്മൾ വായിക്കുന്നത് പോലെ വളരെ ലിറ്ററലി സംഭവിച്ചതായ ഒരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. ദൈവത്തിന്റെ ക്രോധം തന്നെയാണ് അതിന്റെ പിന്നിൽ നിന്ന് ആ ഭാഗത്തു നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. 10 കൽപ്പനയിലെ 3 കൽപ്പനകൾ ഈ സംഭവം വഴിയായിട്ട് ദാവീദ് ലംഘിച്ചതായിട്ട് നമുക്കറിയാം. മോഹിക്കരുതെന്നുള്ളതും വ്യഭിചാരം ചെയ്യരുതെന്നുള്ളതും കൊല ചെയ്യരുതെന്നുള്ളതും ഉരിയാവിനെ കൊല്ലുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. ഈ 3 പാപങ്ങൾ ചെയ്ത മാരകമായ പാപം ചെയ്തിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു ദാവീദിന്റെ. എന്നാൽ ദാവീദ് ഈ പാപം ചെയ്യുന്ന ഒന്നിനെ തുടർന്ന് മറ്റോരോ പാപങ്ങൾ ഇങ്ങനെ ചെയ്തു പോകുന്ന സമയത്ത് ദാവീദിന് യാതൊരു മനസാക്ഷിക്കുത്തും ഉള്ളതായിട്ട് നമ്മൾ ആ സമയങ്ങളിൽ പാപം ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്നില്ല. എന്നാൽ അധികാരം കയ്യിൽ കിട്ടുന്നതിന് മുൻപ് ദാവീദിന്റെ ജീവിതത്തിലുണ്ടായ ഒരു ചെറിയ സംഭവം ദാവീദിനെ വലിയ മനസാക്ഷിക്കുത്തിലേക്ക് കൊണ്ടുപോയതും നമ്മൾ കാണുന്നുണ്ട്. 1 ശമൂവേൽ 24:10-11 ശൗലിനെ കൊല്ലാൻ തക്കവണ്ണം ഒരു അവസരം കിട്ടുന്നുണ്ട്. അതെല്ലാം ഗുഹയിൽ വെച്ച് ദാവീദിന് കിട്ടുന്നുണ്ട്. ആ സമയം ശൗലിനെ കൊല്ലുന്നില്ല, എന്നാൽ ശൗലിന്റെ അങ്കിയുടെ ഒരറ്റം മുറിച്ചെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതിന്റെ 10:11 1 ശമൂവേൽ 24:10-11 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: യഹോവ ഇന്ന് ഗുഹയിൽ വെച്ച് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു എന്ന് നിന്റെ കണ്ണാലെ കാണുന്നുവല്ലോ. നിന്നെ കൊല്ലുവാൻ ചിലർ പറഞ്ഞെങ്കിലും ഞാൻ ചെയ്തില്ല. എന്റെ യജമാനന്റെ നേരെ ഞാൻ കൈയെടുക്കുകയില്ല. അവൻ യഹോവയുടെ അഭിഷിക്തനല്ലോ എന്ന് പറഞ്ഞു. എന്റെ പിതാവേ, കാണുക, എന്റെ കയ്യിൽ നിന്റെ മേലങ്കിയുടെ അറ്റം ഇതാ, കാണുക. നിന്റെ മേലങ്കിയുടെ അറ്റം ഞാൻ മുറിക്കുകയും നിന്നെ കൊല്ലാതിരിക്കുകയും ചെയ്തതിനാൽ എന്റെ കയ്യിൽ ദോഷവും ദ്രോഹവുമില്ല. ഞാൻ നിന്നോട് പാപം ചെയ്തിട്ടുമില്ല എന്നെ എന്ന് കണ്ടറിഞ്ഞുകൊള്ളുക എന്ന ദാവീദിന്റെ പ്രസ്താവന ശൗലിനോടുള്ളത് നമ്മളവിടെ കാണുന്നുണ്ട്. ദാവീദിന്റെ 2 ആറ്റിറ്റ്യൂഡ് നമ്മളിവിടെ കാണുകയാണ്. 1, അധികാരം കയ്യിലില്ലാതിരുന്നപ്പോൾ ചെയ്ത പാപത്തെ പറ്റിയുള്ള വലിയ മനസാക്ഷിക്കുത്ത്. 2, അധികാരം കൈവരുന്നതിന് ശേഷം മാരക പാപങ്ങൾ ചെയ്തിട്ടും യാതൊരു മനസാക്ഷിക്കുത്തും ഇല്ലാതിരുന്ന ഒരവസ്ഥ ദാവീദിനുണ്ടായിരുന്നു. എന്നാൽ നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ അരികിൽ വരികയും ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറയുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് താഴെ വീണു. അയ്യോ, ഞാൻ യഹോവയോട് പാപം ചെയ്തു എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഉപസിക്കുന്ന ദാവീദിനെ നമ്മൾ കാണുന്നു. അപ്പോൾ ദൈവസന്നിധിയിൽ പാപത്തെ ഏറ്റുപറഞ്ഞ് അനുദപ്പിക്കുമ്പോൾ പാപം മോചിക്കപ്പെടുമെന്നുള്ളത് നമ്മൾ കാണുകയാണ്. അത് പിന്നീട് ദാവീദിന്റെ ജീവിതത്തിലെല്ലാം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ പാപത്തിനുള്ള ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമ്മളത് അതിന്റെ ഒരു ചെറിയ റിഫ്ലക്ഷൻ ആണല്ലോ നമ്മൾ കാണുന്നത്. കുമ്പസാരം ചെയ്യുന്ന സമയത്തും ചില പ്രായശ്ചിത്തങ്ങൾ നമ്മളോട് കുമ്പസാര പിതാവ് കൽപ്പിക്കാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ പാപം ചെയ്യുമ്പോൾ അതിന് ചില ശിക്ഷകളിലൂടെ ചില അവസരങ്ങളിൽ നമുക്കുണ്ടാകുന്ന എല്ലാ ശിക്ഷകളും എല്ലാ രോഗങ്ങളും എല്ലാം പാപത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നല്ല ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ള ചില കാര്യങ്ങളെങ്കിലും ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഉടൻ തന്നെ നമ്മൾ നെടുമ്പാട് വീണ് പ്രാർത്ഥിക്കണം, കരയണം, ഉപവസിക്കണം. 7 ദിവസം ദാവീദ് ഉപവസിക്കുക, പക്ഷെ കുഞ്ഞ് മരിച്ചുപോയി. ബാല്യക്കാരവനോട് വന്ന് ചോദിക്കുന്ന അസുഖമായപ്പോൾ 7 ദിവസം ഉപവസിച്ചവൻ കുഞ്ഞു മരിച്ചു കഴിഞ്ഞു എന്ന് കാണുമ്പോൾ വല്ല അവിവേകവും കാണിക്കുമോ എന്ന് വിചാരിച്ചിട്ട് 2 ശമൂവേൽ 12:17, 17, 18 വാക്യങ്ങളിലൊക്കെ അവരെ കൂടെ നിൽക്കുകയും ഇവൻ എന്തെങ്കിലും അവിവേകം കാണിക്കുമോ എന്നുള്ള രീതിയിൽ അവനെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയും എപ്പോഴും അവരെ കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ദാവീദ് ചെയ്ത വേറൊരു കാര്യം, ദാവീദ് എഴുന്നേറ്റു, തൈലം പൂശി, കുളിച്ചൊരുങ്ങി, ദൈവാലയത്തിൽ ചെന്ന് നമസ്കരിച്ചു. 20 വാക്യത്തിൽ 2 ശമൂവേൽ 12:20 വായിക്കുന്നുണ്ട്, ദൈവാലയത്തിൽ ചെന്ന് നമസ്കരിച്ചു, ദൈവാലയത്തിൽ ചെന്ന് നമസ്കരിച്ചു, പള്ളി പോയി പ്രാർത്ഥിച്ചു. അപ്പൊ ജീവിതത്തിൽ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ദൈവാലയത്തിലേക്ക് വന്ന് പ്രത്യാശയോടെ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അപ്പോൾ ദാവീദ് ഇത്ര നാൾ ഉപവസിച്ചതിന് ശേഷം കിട്ടുന്നതായ ഉത്തരം എന്താ? കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു കിട്ടുകയായിരുന്നില്ല. എന്നാൽ ദാവീദിന് വലിയൊരു പ്രത്യാശ ദൈവം കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 23 വാക്യത്തിൽ 2 ശമൂവേൽ 12:23 നമ്മൾ വായിക്കുന്നു, ഇനി അവൻ എന്റെ അരികിലേക്ക് വരികയില്ല, ഞാൻ ഇനി അവന്റെ അരികിലേക്ക് ചെല്ലും. ഇതൊരു വലിയ പ്രത്യാശയാ, ഞാൻ ഇനി അവന്റെ അരികിലേക്ക് ചെല്ലും. 7 ദിവസം ഉപവസിച്ചുകൊണ്ട് ദാവീദിനുണ്ടായ ഗുണം എന്താ? ഈ പ്രത്യാശയാ, ഞാൻ ഇനി അവന്റെ അരികിലേക്ക് ചെല്ലും എന്നുള്ള വലിയൊരു റിയാലിറ്റി ദാവീദ് ജീവിതത്തിൽ മനസ്സിലാക്കുകയാണ്. അവിടെ പ്രിയമുള്ളവരെ, നമ്മളുടെ ഉപവാസത്തിനും നമ്മളുടെ പ്രാർത്ഥനയ്ക്കും ഒക്കെ പല രീതിയിലായിരിക്കും മറുപടി കിട്ടുന്നത്. എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന പോലെ ചിലതിന് ഇമ്മീഡിയറ്റ് റിപ്ലൈ ഉണ്ട്. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പം യാഗത്തിന്മേൽ തീ വന്നിറങ്ങി, ഇമ്മീഡിയറ്റ് റിപ്ലൈ, പ്രാർത്ഥിച്ചു അന്നേരം തന്നെ മറുപടി. ചിലത് ഡിലേഡ് റിപ്ലൈ ഉണ്ട്, ഇപ്പോൾ മതി യഹോവേ അടിയനെ എടുത്തുകൊള്ളണമേ എന്നൊക്കെ പറഞ്ഞപ്പോ പ്രാർത്ഥന കേട്ടു, എടുത്തുകൊള്ളുകയൊക്കെ ചെയ്തു, അശ്വങ്ങളും ഒക്കെ വന്നു. പക്ഷെ അന്നേരമല്ല, കുറച്ചു നാൾ കഴിഞ്ഞ് അവന്റെ ദൗത്യമൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം അതൊരു ഡിലേഡ് റിപ്ലൈ ആണ്. ചിലതുണ്ട് അപ്ലൈ അപ്ലൈ നോ റിപ്ലൈ, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും യാതൊരു മറുപടി കിട്ടത്തില്ല. അത് നമുക്ക് ഏറ്റവും അനുചിതമാണെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ്. അപ്പൊ ഇത് ഏത് രീതിയിലുള്ള മറുപടി ആണെങ്കിലും ഇറ്റ്സ് ഫോർ എ ഗുഡ് ബെറ്റർ റിസൾട്ട്, ഒരു നല്ല ജീവിതത്തിൽ ഒരു ഫലം ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവം അത് ആഗ്രഹിക്കുന്നത്. പൗലോസിന്റെ ജീവിതത്തിൽ ചില ശൂലം ദൈവം കൊടുത്തു, ജഡത്തിൽ മുള്ള് കൊടുത്തു. എന്തിനാ? ഞാൻ നിഗളിച്ചു പോകാതിരിക്കാൻ എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ എന്ന് പറയുക. അവിടെ കിട്ടിയ മറുപടി, 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട്, ശക്തമായി പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്ന മറുപടി, മൈ ഗ്രേസ് ഈസ് സഫീഷ്യന്റ് ഫോർ യു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അപ്പോൾ ദൈവം ആ ബലം പകർന്നു തരുന്നു എന്നുള്ളതാ. അപ്പോൾ ആർക്കറിയാം എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നവർക്കറിയാം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവർക്കറിയാം. നമ്മുടെ പാപങ്ങൾക്ക് നമ്മൾ അതിന് ചില വില കൊടുക്കേണ്ടതായിട്ട് വരും. 6 സങ്കീർത്തനത്തിൽ ദാവീദിന്റെ ഈ അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. 6 സങ്കീർത്തനത്തിൽ 6-7 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നതായ കാര്യം ഇങ്ങനെയാണ്. 6 സങ്കീർത്തനം 6-7 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു, എന്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു, രാത്രി മുഴുവനും എന്റെ കിടക്കയെ ഒഴുക്കുന്നു, കണ്ണുനീർ കൊണ്ട് ഞാൻ എന്റെ കട്ടിലിനെ നനയ്ക്കുന്നു, ദുഃഖം കൊണ്ട് എന്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം കണ്ണുകൊണ്ടാണ്, ആദ്യം കണ്ണുകൊണ്ടാണ് ദാവീദ് പാപം ചെയ്യുന്നത്. ആ കണ്ണുകൊണ്ട് പിന്നീട് അദ്ദേഹത്തിന്റെ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും അനുതാപത്തിന്റെയും സമയങ്ങളിൽ അതേ കണ്ണുകൊണ്ട് ഇപ്പൊ ദാവീദ് ചെയ്തുകൊണ്ടിരിക്കുന്നതന്നെ, രാത്രി മുഴുവനും കണ്ണുനീർ കൊണ്ട് എന്റെ കട്ടിലിനെ നനയ്ക്കുക. അന്ന് മോഹത്തോടുകൂടി നോക്കാനാണ് കണ്ണുപയോഗിച്ചതെങ്കിൽ ഇന്ന് കണ്ണുനീര് കൊണ്ട് കിടക്കയെ നനയ്ക്കുകയാണ്, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഇതേ കണ്ണുകൊണ്ട് നമുക്കറിയാം 1 ശമൂവേൽ 16:12 അവൻ സുനേത്രനായിരുന്നു. സുനേത്രൻ, അവന്റെ കണ്ണായിരുന്നു ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. ദാവീദിന്റെ പവിഴ നിറമായിരുന്നു, കോമളരൂപിയായിരുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. സുനേത്രൻ, നല്ല നല്ല കണ്ണായിരുന്നു, ആരും ശ്രദ്ധിക്കുന്ന ഒരു കണ്ണായിരുന്നു. ആ കണ്ണുകൊണ്ട് ദാവീദ് പാപം തുടങ്ങുന്നത്, അവിടുന്ന് മോഹം ഉണ്ടാകുന്നത്, അവിടുന്നാണ് പാപം ഉണ്ടാകുന്നത്. ആ കണ്ണുനീര് കൊണ്ട് അനുതാപത്തിലേക്ക് വരുമ്പം ദാവീദ് പ്രായശ്ചിത്തം ചെയ്യും. അത് ഞാൻ പറഞ്ഞത് വില കൊടുക്കേണ്ടതായിട്ട് വരും, വില കൊടുക്കേണ്ടതായിട്ട് വരും. വീണ്ടും 38:10 നമ്മൾ വായിക്കുന്നുണ്ട്, അങ്ങനെ സുനേത്രനായിരുന്ന ദാവീദിന്റെ കണ്ണിനെന്നാ പറ്റി? എന്റെ കണ്ണിന്റെ വെളിച്ചം എനിക്കില്ലാതെയായി, അരുതാത്തത് നോക്കിയ കണ്ണ്, പാപം ചെയ്യുവാൻ മുഖാന്തരമായ കണ്ണ്, അതിന്റെ വെളിച്ചം ഇല്ലാതെയായി, എന്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു എന്ന് 7 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വീണ്ടും 116:3 മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, എനിക്ക് ചത്താൽ മതിയെന്നൊരു ചിന്തയിലേക്ക് ദാവീദ് പോവുകയാണ്. അത്രയുമുള്ളവരെ, അങ്ങനെ ധാരാളം പ്രയാസങ്ങളിലൂടെ ദാവീദ് കടന്നു പോവുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും വിചാരിക്കുക, ഞാൻ ഇന്ന ഇന്ന പാപങ്ങൾ ചെയ്തിട്ടും ഇത്രയേറെ എന്നെ മരണവാശങ്ങൾ ചുറ്റുന്നില്ല, പാതാള വേദന എന്നെ പിടിക്കുന്നില്ല, എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല, എനിക്കൊരു പക്ഷിപ്പനി വരുന്നില്ല, എനിക്കൊരു ചിക്കൻ കുനിയ പോലും വരുന്നില്ല. എന്നിട്ട് നമ്മൾ ഗ്ലോറി ഗ്ലോറി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇതെല്ലാം പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടും ഇപ്പൊ എനിക്ക് തടിയൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ മറ്റു പലരെ പറ്റി നമ്മൾ പറയാം, അവന്റെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുകളും കുറ്റങ്ങളും ഉണ്ട്, ദുഷ്ടനെ ദൈവം പലപോലെ വളർത്തുകയാണല്ലോ എന്ന് ഇങ്ങനെ പറയുന്നതായ ചില കാര്യങ്ങളുണ്ട്. അതിന് എനിക്ക് മറുപടിയുണ്ട്, അത് പറയാനായിട്ടുള്ളത്. സാധാരണ ഈ പോലീസുകാർ പിടിച്ചു കഴിഞ്ഞാൽ ഇടിക്കുന്നത് ആരെയാ, ചെറിയ പെറ്റി കേസ് പ്രതികളെയൊക്കെയാണ് പിടിച്ചിടിക്കുന്നത്. അപ്പൊ ഇടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവൻ നന്നാകും, കുറച്ചാളൊന്നൊക്കെ അല്ലെങ്കിൽ ജയിലിലിടും, അത് കഴിഞ്ഞ് ഇറക്കിവിടും, ഇവൻ നന്നാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ചെയ്യുന്നത്. അപ്പൊ അടി കിട്ടുന്നതിന്റെ അർത്ഥം അവൻ നന്നാകും എന്നൊരു പ്രതീക്ഷയുണ്ടെന്ന്. പക്ഷെ തൂക്കിക്കൊല്ലാൻ വിധിച്ചവനെ ഏതെങ്കിലും പോലീസുകാർ ഇടിച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ? തൂക്കിക്കൊല്ലാൻ വിധിച്ചവന് ഇടിയില്ല. കാര്യം എന്താന്ന് ചോദിച്ചാൽ അവനെ ശിക്ഷയ്ക്ക് വിധിച്ചേക്കാണ് നിത്യനാശം അവന്റേത്. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇപ്പോഴെനിക്ക് ശിക്ഷയില്ല, എനിക്ക് വേദനയില്ല, എനിക്ക് ബുദ്ധിമുട്ടില്ല, ഞാൻ സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചേക്കുക, നിത്യനാശമാണ് നിന്റെ എന്നുള്ളത് ഓർത്തോളണം. അതുകൊണ്ട് ജീവിതത്തിൽ ചെറിയ പ്രതിസന്ധികളും വേദനകളും ദുഃഖങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവനമ്പുരാൻ ഒരു വലിയ പ്രതീക്ഷയുണ്ട് നമ്മളെ പറ്റി. എബ്രായ ലേഖനം 12:7 നമ്മളത് വായിക്കുന്നുണ്ട്. ബാലശിക്ഷ നിങ്ങൾക്ക് കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലടയന്മാരത്രേ, അല്ലെങ്കിൽ ഇല്ലെജിറ്റിമേറ്റ് ആണ്, അറബി പറഞ്ഞ ഹറാമാണ് എന്ന് പറയുകയാണ്. അപ്പൊ ദൈവനമ്പുരാൻ തരുന്നതായ ചെറിയ ശിക്ഷകളിലൂടെ നമ്മളുടെ യഥാർത്ഥ അനുതാപത്തിലേക്ക് കടന്നെത്തുവാനും അതിൽ വിശുദ്ധി പ്രാപിക്കുവാനും ഇതൊക്കെ കൊണ്ട് നമുക്ക് സാധിക്കണമെന്നുള്ളത് ദാവീദിന്റെ ജീവിതത്തിലെ ആർക്കറിയാം എന്ന ചോദ്യത്തിന്റെ ഉത്തരമായി നമുക്ക് ലഭിക്കുകയാണ്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നു ആർക്കറിയാം എന്ന് കാണുന്നതായ വേദഭാഗം എസ്തേറിന്റെ പുസ്തകം 4:14 എസ്തേറിന്റെ പുസ്തകം 4:14 ഇപ്രകാരം നമ്മൾ വായിക്കുകയാണ്. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചുപോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്, ആർക്കറിയാം എന്ന് പറയുകയാണ്. ഇവിടെ മൊർദേഖായി എസ്തേറിനോട് പറയുന്നതായ ഒരു കാര്യമാണിത്. പേർഷ്യൻ രാജാവായ അഹശ്വേരോശ് യഹൂദന്മാരെ മുഴുവൻ തച്ചുടയ്ക്കുമ്പോൾ നശിപ്പിക്കുന്ന സമയത്ത് അതിനുവേണ്ടി കൽപ്പന പുറപ്പെടുവിച്ചതായിട്ട് 3:24 4:4 ഒക്കെ നമ്മൾ വായിക്കുന്നു. ഇന്ത്യ മുതൽ കൂശുദേശം വരെയുള്ള 127 രാജ്യങ്ങളെ അടക്കിവാണിരുന്ന അഹശ്വേരോശ് രാജാവിന്റെ പട്ടമഹർഷിയായിട്ട് ദൈവത്തിന്റെ കൃപയാൽ എസ്തേർ രാജസ്ഥാനത്ത് ചെന്നിരിക്കുകയാണ്. എന്നാൽ അവിടെ ചെന്നിരുന്നപ്പോ എസ്തേർ പേടിച്ചുപോയി. രാജാവിന്റെ കൽപ്പനയില്ലാതെ രാജാവിന്റെ അടുത്ത് എല്ലാം പറ്റത്തില്ല, അവന് ചെങ്കോല് തനിക്ക് നേരെ നീട്ടിയില്ലെങ്കിൽ കൊന്നുകളയുമെന്ന അർത്ഥം. അതുകൊണ്ട് പേടിച്ചിരിക്കുക എസ്തേർ. പട്ടമഹർഷിയായി കഴിഞ്ഞപ്പോ ചെയ്യേണ്ട ഉത്തരവാദിത്വം ചെയ്യാതെ പേടിച്ചിരിക്കുന്ന എസ്തേറിനോട് മൊർദേഖായി പറയുന്നതായ കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും എന്ന് പറഞ്ഞ് എസ്തേറിനെ പ്രചോദിപ്പിക്കുന്നതായ സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മളെ ദൈവം മണവാട്ടിയായിട്ട് വിളിച്ചു വേർതിരിച്ചിരിക്കുക. നമ്മൾ മണവാട്ടിയായെന്ന് ഞാനത് ആമുഖത്തിലും ഓർപ്പിച്ചതായ കാര്യം, മണവാട്ടിയായിട്ട് കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക. മണവാട്ടി സ്ഥാനത്തിരിക്കുന്ന നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. നമ്മൾ മിണ്ടാതിരുന്ന വേറെ എവിടുന്നെങ്കിലും, ഈ കുഞ്ഞുങ്ങൾ മിണ്ടാതിരുന്ന കല്ലുകൾ ആർത്ത് വിളിക്കും, ഒന്നല്ലെങ്കിൽ മറ്റ് ദൈവം പദ്ധതി നിർവഹിക്കും. പക്ഷെ എന്റെ ഉത്തരവാദിത്തം ഭംഗിയായിട്ട് നിർവഹിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണമെന്നുള്ളത് എസ്തേറിന്റെ ജീവിതത്തിലെ ആർക്കറിയാമെന്നുള്ള വേദഭാഗവുമായിട്ട് ചേർത്ത് നമ്മൾ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പദവി നമ്മൾ മറന്നു പോകരുത്. അനേകരെ ദൈവത്തിനായിട്ട് നേടാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ നാവ്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ പണം, നമ്മളുടെ പദവി എന്തുമായിക്കൊള്ളട്ടെ, നമുക്കുള്ളത്, നമുക്കുണ്ടെന്ന് നമ്മൾ പറയുന്നത് എന്തുമായിക്കൊള്ളട്ടെ, അത് ഉപയോഗിച്ച് ദൈവസന്നിധിയിലേക്ക് അനേകരെ നേടുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. യു ആർ സെലക്ടഡ് വൺ എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് യേശു തമ്പുരാൻ പറഞ്ഞത്, ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്ത് ചെയ്യും, എന്തൊന്നിനാരും അതിനെ രസം വരുത്തും, നിലത്തിട്ട് മനുഷ്യനെ ഔട്ടുവാനല്ലാതെ ഒന്നിനും കൊള്ളത്തില്ല. അതുകൊണ്ട് ഉപ്പ് എന്ത് ചെയ്യണം, ലയിച്ചു ചേർന്നേ പറ്റൂ. നമ്മുടെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് കറിയിലോ സാമ്പാറിലോ ഒക്കെ ലയിച്ചു ചേർന്ന് അത് രുചി വരുത്തണം. ഇല്ലെങ്കിൽ നമ്മൾ ഉപ്പ് തൂണായി പോകും. ലോകത്തിന്റെ ഭാര്യയ്ക്കുണ്ടായ അനുഭവം നമുക്കുണ്ടാകും. ഒന്നുകിൽ ഉപ്പ് ലയിച്ചു ചേർന്ന് രുചി വരുത്താൻ നമുക്ക് സാധിക്കും, ഇല്ലേ ഉപ്പ് തൂണായിട്ട് നിൽക്കും. അതുകൊണ്ട് നമ്മുടെ ആ ഉപ്പിന്റെ ഉറ നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കുള്ള ഉത്തരവാദിത്തങ്ങൾ, ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. പിന്നീട് നമ്മൾ വായിക്കുന്നത് എസ്തേർ 3 ദിവസം ഉപവസിച്ച് യഹൂദന്മാരെ മുഴുവൻ 3 ദിവസം പ്രാർത്ഥിച്ചിട്ട് അഹശ്വേരോശ് രാജാവിന്റെ അടുത്ത് ചെല്ലുന്നതും പിന്നീട് യഹൂദന്മാർക്ക് രക്ഷയും ഉദ്ധാരണവും എസ്തർ വഴി തന്നെ വരുന്നതും നമ്മൾ കാണുന്നുണ്ട്. എസ്തർ കണ്ണുനീരൊക്കി മുട്ടിന്മേൽ നിന്നു യഹൂദന്മാരെ രക്ഷിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മൂന്നാമതായി അവസാനമായിട്ടും ആർക്കറിയാമെന്ന് നമ്മൾ കാണുന്നതായ ഭാഗം യോവേൽ പ്രവാചകന്റെ പുസ്തകം 2:13-14 വാക്യങ്ങളാണ്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2:13-14 വാക്യങ്ങൾ, വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിയുവിൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദൈവമുള്ളവനല്ലോ, അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കും. നിങ്ങളുടെ ദൈവമായ യഹോവ വീണ്ടും അനുദപിച്ച് തനിക്ക് ഭോജനയാകവും പനീയയാകവുമായുള്ള ഒരു അനുഗ്രഹം വെച്ചേക്കയില്ലയോ, ആർക്കറിയാം എന്ന് നമ്മൾ മൂന്നാമതായിട്ട് കാണുക. അപ്പോൾ ഇവിടെ നമുക്ക് ലഭിക്കുന്നതായ വലിയ സന്ദേശം, വിളിച്ചു ഓർത്തിരിക്കപ്പെട്ട ശ്രേഷ്ഠജാതിയായ യഹൂദൻ രണ്ടു മൂന്ന് ദൗത്യങ്ങൾ ദൈവതമ്പുരാൻ യഹൂദന്മാരിലൂടെ ആഗ്രഹിച്ചിരുന്നു. വാഗ്ദത്ത മശിഹായെ ഈ യഹൂദ ജാതിയിലൂടെ കൊണ്ടുവരണം. രണ്ട്, ദൈവത്തിന്റെ ചട്ടങ്ങളും കൽപ്പനകളുമായി നിയമങ്ങൾ ഇവർ എഴുതി സൂക്ഷിക്കണം. മൂന്ന്, വിഗ്രഹാരാധനയുടെ ലോകത്ത് നിന്ന് സത്യാരാധന നിലനിർത്തണം. 4, ദൈവത്തിന്റെ സാക്ഷികളായിട്ട് ജീവിക്കണം. ഇങ്ങനെ ശ്രേഷ്ഠജാതിയായി ഇതുപോലൊരു ജാതിയില്ല എന്ന് നമ്മൾ പാടത്തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയായി വേർതിരിക്കപ്പെട്ട യഹൂദന്മാർ അവരുടെ പദവിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ പാപം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. അനേക ശിക്ഷയിലൂടെ ദൈവം തമ്പുരാൻ കൊണ്ടുപോവുക. ഇവിടെ യോവേൽ പ്രവാചകൻ വലിയ ആഹ്വാനമാണ്, വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരികെ. ഓരോ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മൾ ചെയ്യുന്നതായ കാര്യം അത് ഉപവസിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക, നമ്മൾ പ്രത്യാശിക്കുക, യഹോവ വീണ്ടും അനുദപിച്ച് തനിക്ക് ഭോജനയാകവും പനീയാകവുമുള്ള ഒരു അനുഗ്രഹം വെച്ചേക്കയില്ലയോ, ആർക്കറിയാം എന്നുള്ള ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അപ്പനും അമ്മയും നമ്മളെ അടിക്കുമ്പോൾ ഓടരുത്, പിടിച്ചു വലിക്കരുത്, ഓടിച്ചിട്ടടിക്കും. അതുകൊണ്ട് ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, പപ്പായും മമ്മിയും നമ്മളെ തല്ലുമ്പം മമ്മി ഹൗസ് യു ആർ കെട്ടിപ്പിടിക്കുക. അപ്പ തല്ലുന്ന സമയത്ത് എന്റെ പപ്പായെ പോലെ നല്ലൊരു പപ്പായില്ല, കെട്ടിപ്പിടിക്കുക, അതേ ഉള്ളൂ. ദൈവത്തിന്റെ സന്നിധിയിൽ ചെറിയ ശിക്ഷകളോ വേദനകളോ പ്രയാസങ്ങളോ രോഗങ്ങളോ ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നകന്ന് മന്ദീഭവിച്ച ഹൃദയത്തോടു കൂടിയിരിക്കാനല്ല, ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആരാധനയോടെ പ്രത്യാശയോടെ ദൈവം നമുക്ക് വേണ്ടി ഇനിയും ഒരു ഭോജനയാകവും പാനീയയാകവും അനുഗ്രഹവും നിശ്ചയിക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടി അനുദപിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ ദൈവം നമുക്ക് വിടുതൽ നൽകും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ കാര്യങ്ങൾക്കായിട്ട് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്തെങ്കിലും ഈ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കും.
ആർക്കറിയാം, ഹൂ നോസ് എന്ന ഒരു ഫ്രേസ് എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട പി സി ജോർജിസൺ വളരെ ഗഹനമായ ഒരു ആശയത്തെയാണ് വളരെ സരളമായ രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നത്. ഈ ശമുവേൽ പ്രവാചകന്റെ 2:12 ദാവീദ് മഹാരാജാവിന്റെ സ്റ്റേറ്റ്മെന്റ് ആർക്കറിയാമെന്നുള്ളത് തന്റെ മകന്റെ ജീവനുമായി ബന്ധപ്പെട്ടാ പറയുന്നത്. അവനെ ഞാൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ദൈവകോപം മാറി. ഇതാർക്കറിയാം, ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് നമ്മൾ പലതും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അതിന്റെ അനുഗ്രഹങ്ങൾ എങ്ങനെയാണ് നമുക്ക് വരുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്ക് നിശ്ചയമില്ല. ദൈവം എങ്ങനെയാണ് നമ്മുടെ ഏതൊക്കെ പ്രാർത്ഥനകളാണ് കേൾക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നിശ്ചയമില്ല. അതൊക്കെ നമ്മൾ അനുഭവിച്ചാണല്ലോ നമ്മൾ മനസ്സിലാക്കിയാ വരുന്നത്. ആർക്കറിയാമെന്ന് ദാവീദ് പറഞ്ഞെങ്കിലും ആർക്കും അറിയാവുന്ന ചില കാര്യം ദാവീദ് അവിടെ പറയുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന സംഗതി അവിടെ പറയുന്നുണ്ട് അല്ലേ? അത് അച്ഛനടുത്ത് പറഞ്ഞായിരുന്നു, ആർക്കും അറിയാവുന്നത്. അവന്റെ ജീവനെ പറ്റി 12 പറഞ്ഞു. അവന്റെ അവനിനി അത് തന്നെ അത് തീർത്തു പറയുന്ന സംഗതികളാ, അത് തീർത്തു പറയുന്ന സംഗതികളാ. എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാവുന്ന കാര്യത്തെ പറ്റിയും ആർക്കും അറിയാവുന്ന കാര്യം എന്നല്ല, ആരും അറിഞ്ഞിരിക്കേണ്ടതായ കാര്യം അതായിരിക്കും നല്ലത്. കുറച്ചുകൂടെ ആരും അറിഞ്ഞിരിക്കേണ്ടതായ ചില സത്യങ്ങളുണ്ട്, യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയുന്ന സംഗതി. ആ സത്യത്തെ പറ്റി ദാവീദിന് പൂർണമായ ബോധ്യം ഉണ്ടായിരുന്നു. ഇതൊരു മരണത്തിന്റെ കോണ്ടെക്സ്റ്റിലാണല്ലോ ഇത് പറയുന്നത്, മരണവുമായി ബന്ധപ്പെട്ട, മരണവുമായി ബന്ധപ്പെട്ട് മരണത്തെ പറ്റി ആർക്കും അറിയത്തില്ല, അത് ദൈവത്തിന് മാത്രം അറിയാം. ജന്മവും മരണവും അങ്ങനെയാണല്ലോ, മനുഷ്യനല്ലല്ലോ തീരുമാനിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പല്ലേ, കഴിഞ്ഞ ആഴ്ചയിലല്ലേ, നമ്മുടെ ഹ്യൂസ്റ്റണിൽ സാം എന്ന് പറയുന്ന വളരെ യങ്ങായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ആർക്കറിയാം മനുഷ്യനെപ്പോഴാ മരിക്കുന്നത്, നമുക്കറിയത്തില്ല. ഞാൻ ആ സമയത്ത് ഷിക്കാഗോയിലായിരുന്നു, 10 വയസ്സുള്ള ഒരു കുഞ്ഞാ ആക്സിഡന്റ് മരിച്ചു. ഒരുപാട് പേര് ഒന്നിച്ച് യാത്ര ചെയ്യുന്ന ഒരു വണ്ടിയിൽ, വണ്ടി കൺട്രോളിൽ പോയി, ഒരു ഡിവൈഡറിലിടിച്ച് അത് മറിഞ്ഞ്, അതിനകത്ത് ഒരുപാട് പേരുണ്ടായിരുന്നെങ്കിലും 10 വയസ്സുള്ള ഒരു കുഞ്ഞ്, ഒരു അപ്പനും അമ്മയ്ക്കും ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച ഒരു മകൻ, അവൻ മരിച്ചു. അവന്റെ അടക്കത്തിൽ ഞാൻ സംബന്ധിച്ചു. ക്നാനായ സഭയിലെ ഒരു പയ്യനായിരുന്നു. ആർക്കറിയാം മരണത്തെ പറ്റി, ആരെങ്കിലും വിചാരിച്ചാണോ ഇങ്ങനെ പോകുന്നേ അവൻ, മരണത്തെ പറ്റിയല്ല കാഴ്ചപ്പാടിൽ. പക്ഷെ ആർക്കും അറിയാവുന്ന ഒരു സ്ഥിതി എന്താ ഇത് പറയുന്നുണ്ട്, എന്താ ആർക്കും അറിയാൻ പാടില്ലാത്ത സമയത്ത് മരണം സംഭവിച്ചാലും കർത്താവിന്റെ വരവിൽ അവിടെയൊക്കെ നമുക്ക് ചെന്നെത്താം. അല്ലെങ്കിൽ ആരും അറിഞ്ഞിരിക്കേണ്ടതായ, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായ ചില സത്യം, അതും ദാവീദ് അവിടെ എടുത്തു പറയുന്നുണ്ട്. എസ്തേറിന്റെ കാര്യത്തിലും അതാ, എസ്തേറിന്റെ കാര്യം അച്ഛൻ പറഞ്ഞപ്പോഴും അവിടെ ആർക്കും അറിയാത്ത ചില സംഗതികളുണ്ട്. പക്ഷെ ആർക്കും അറിയാവുന്ന ഒരു സംഗതി മൊർദെഖായി പറയുന്നുണ്ട്. എന്താ, എവിടെ നിന്നെങ്കിലും ഇസ്രായേലിന്റെ രക്ഷ ഉണ്ടാകും. നീ ഇപ്പം ഇത് പറഞ്ഞിരിക്കുകയൊക്കെ ആയിരിക്കാം, അത് എന്നെ നിന്നിലൂടാണോ വരുന്നത് അല്ലെ വേറൊരാളിലൂടെ വരുന്നത് എന്നുള്ളത് ആർക്കറിയാം, അറിയത്തില്ല. പക്ഷേ രക്ഷ ഉണ്ട് എന്നുള്ളത് യഹൂദന്മാർക്ക്, ഇസ്രായേലിന് യഹോവയുടെ രക്ഷ ഉണ്ട് എന്നുള്ളത് അത് ആരും അറിഞ്ഞിരിക്കേണ്ടതായ ഒരു കാര്യം, ആരും എല്ലാവരും അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് എന്നുള്ളത് ആർക്കറിയാം, പക്ഷെ രക്ഷ ഉണ്ട് എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു സംഗതിയായിട്ടും അവിടെ എടുത്തു പറയുന്നു. യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിലും ദൈവ കോപത്തെ സംബന്ധിച്ചുള്ള സംഗതിയാണല്ലോ പറയുന്നത്. ഇസ്രായേലിന്റെ രക്ഷയുടെ വീണ്ടെടുപ്പിന്റെ കഥയാണ് യോവേൽ പ്രവാചകന്റെ പുസ്തകവും നമ്മൾക്ക് നൽകുന്ന സന്ദേശം. ആ ഒരു നിലയിൽ നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് നിശ്ചയമില്ലെങ്കിലും, മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് നിശ്ചയമില്ലെങ്കിലും, അത് ദൈവനിശ്ചയത്തിനനുസരിച്ചുള്ളതാണെങ്കിലും, ചില കാര്യങ്ങളിലൊക്കെ നമ്മൾക്ക് നിശ്ചയമുണ്ടാകണം. മനുഷ്യന് അവരുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ചില വിഷയങ്ങളിൽ, ചില കാര്യങ്ങളിൽ ചില നിശ്ചയങ്ങൾ, ആർക്കും അറിയേണ്ടതായ കാര്യങ്ങളുണ്ട്, ആരും അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ മനുഷ്യന് നിശ്ചയം ഉണ്ടായിരിക്കണം എന്നുള്ളതും ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യമാണ്. അതൊരു വലിയ ഒരു നല്ലൊരു ചിന്തയായിരുന്നു, ഒരു പുതിയ ഒരു ചിന്തയായിട്ട് എനിക്ക് തോന്നുന്നു. അച്ഛൻ എന്നെ പ്രത്യേകമായിട്ട് വാക്യം എടുത്ത് ചിന്തിച്ചതിൽ പ്രത്യേകമായ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള സന്തോഷവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതുമായിരിക്കും.
സുവിശേഷ ഗീതങ്ങളുടെ 235-ാമത്തെ പേജിലെ ഗീതം, എന്നോടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിയിട്ടാണ്.
എന്നോടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിയിടണമേ, നിന്റെ മറത്തുകാരി നിന്നെ കാക്കണമേ, ഒളിവായി നോക്കിടാതെന്റെ കണ്ണുകളെ നീ കാക്കണമേ, വഞ്ചന കേൾക്കാതടിയന്റെ കാതുകളെയും കാക്കണമേ, എല്ലാ ഭരങ്ങൾക്കെന്നും ചേവാ ഉള്ള വിചാരമോ.
പ്രാർത്ഥനക്കായിട്ട് ദൈവസന്നിധിയിൽ നമ്മുടെ ശിരസ്സിനെ നമിക്കാം. പ്രത്യേകമായിട്ട് ഓർക്കേണ്ട പേരുകൾ: തോമസ് ഫിലിപ്പ്, റോബിൻ, രാജൻ, കുഞ്ഞുമോൾ, റോബി, പാപ്പച്ചൻ, അതുപോലെ തന്നെ ക്യാൻസർ ബാധിച്ച് സുഖം പ്രാപിച്ചു വരുന്ന സാമുവൽ ഡാനിയൽ, സുഖം പ്രാപിച്ചു വരുന്ന രാജി, അതുപോലെ തന്നെ ചികിത്സയിലായിരിക്കുന്ന റൈസ് ഒക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലോ ചിന്തയിലോ ഉണ്ടെങ്കിൽ അവരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ആരോഗ്യമോ കരുണയുള്ള ദൈവമായ കർത്താവെ, അനുഗ്രഹീതമായ ഈ ദിവസം ജീവിത സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ഒരേ ആത്മാവോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ ചേർന്നിരിപ്പാൻ തക്കവണ്ണം തന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. തന്റെ ഭക്തന്മാർ കൂടിയിരിക്കുന്നവരുടെ മധ്യ എഴുന്നള്ളും എന്നറളി ചെയ്തവനായ ദൈവമേ, ഭക്തരിൽ നിന്നും അവകാശപ്പെടുവാനുള്ള ജീവിത വിശുദ്ധി ഒന്നുണ്ടെങ്കിലും കുറവുള്ളവരും ബലഹീനരുമായ ഞങ്ങൾ ഹൃദയത്തിന്റെ അഗാധങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് അനുദപിച്ച് നിലവിളിക്കുമ്പോൾ ഞങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരുവാൻ തക്കവണ്ണത്തിൽ മനസ്സറിയണമേ. ഞങ്ങളുടെ ആരോഗ്യവും സൗഖ്യവും സന്തോഷവും സമാധാനവും അങ്ങയുടെ ദാനമാകുന്നു. ജീവിതത്തിന്റെ അവസാനം വരെയും ലഭിക്കുന്ന ഈ ദാനത്തെ അനുഭവിച്ച് നന്ദിപൂർവ്വം അങ്ങയെ ഉറപ്പാനും ആരാധിപ്പാനുമുള്ള മനസ്സ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അവിടുത്തെ കരുണയും ശ്രദ്ധയും വാത്സല്യം ഒക്കെ ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. പ്രത്യേകം ഈ ബുധനാഴ്ച ദിനത്തെ പ്രാർത്ഥനയെ നയിച്ചുകൊണ്ട് പോകുന്ന അങ്ങയുടെ കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. അനുഗ്രഹമായി മുന്നോട്ട് നയിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. അതോടൊപ്പം തന്നെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുമുമ്പാ സമർപ്പിക്കുന്നു. രോഗികൾക്കൊക്കെയും അവിടുന്ന് ആശ്വാസവും സൗഖ്യമാകണമേ. നാളിതുവരെയും ദൈവമേ പ്രാർത്ഥിച്ച അനേകർക്കും അവിടുന്ന് സൗഖ്യവും ബലവും ഒക്കെ കൊടുത്തു. ഞങ്ങൾ പ്രാർത്ഥന കേൾക്കുന്നതിനായിരുന്നു എന്നെ സ്തുതിക്കുന്നു. എന്ന് സ്തുതിക്കത്തക്ക ഓണം ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനകളെയും അവിടുന്ന് ശ്രദ്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെ തീവ്രത മൂലം വലയുന്ന എല്ലാവർക്കും അവിടുന്ന് ആശ്വാസവും ബലവുമായിരിക്കണമേ. ഏത് രോഗത്തിന്റെ മധ്യത്തിലും രോഗത്തിന്റെ വേദനകളെ അറിയാതെ വണ്ണം അങ്ങയുടെ സ്പർശനം ഒരു സ്നേഹമായി സാന്ത്വനമായി ലഭിക്കത്തക്ക വണ്ണം ഉള്ള സാധ്യത നിന്റെ മക്കൾക്കുകയും ഉളവാക്കുവാൻ സംഗതിയാക്കണമേ. ആ സ്പർശനം ജീവിതത്തിന്റെ ഏറ്റവും സൗഭാഗ്യമുള്ള നിമിഷങ്ങളായി തിരിച്ചറിയാൻ തക്കവണ്ണം ഉള്ള ആത്മീക ഔന്നത്യത്തിലേക്ക് അവരെയൊക്കെ നയിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പേര് പറഞ്ഞു ഓർത്തവരെയും അല്ലാത്തവരെയൊക്കെ എന്റെ തിരുമുമ്പ സമർപ്പിക്കുന്നു. അവിടുത്തെ സൗഖ്യം നടലി ബലപ്പെടുത്തണമേ. അവിടുത്തെ കരുണ അവരോട് കൂടെ ഉണ്ടാകണമേ. പ്രത്യേകിച്ച് ഭദ്രാസനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇത് രൂപീകൃതമായി ഇത്രയും കാലം ശൂന്യതയിൽ ഈ ഭദ്രാസനത്തെ ഇത്രോളം നയിച്ച അങ്ങയുടെ ശ്രദ്ധയും വാത്സല്യത്തെ അവർ നന്ദിയോടെ സ്തുതിക്കുന്നു. എന്നും അങ്ങയുടെ കരുണ ഈ ഭദ്രാസനത്തോട് ഈ കൂട്ടായ്മയുടെ കൂടെ ഉണ്ടാകണമേ. നേതൃത്വം കൊടുക്കുന്ന അഭിന തിരുവേനിക്ക് എല്ലാവിധമായ ജ്ഞാനവും ഉൾക്കാഴ്ചയും പ്രകാശവും ചൈതന്യവും ആത്മനിറവും ബലവും ഒക്കെ അവിടെ പ്രദാനം ചെയ്യണമേ. സ്വർഗത്തിലെ അപ്പന്റെ ആടുകളെ പ്രയാസമില്ലാതെ മേയ്ക്കത്തക്കവണ്ണം എല്ലാ ജ്ഞാനവും കഴിവും അവിടുന്ന് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭയ്ക്കൊക്കെയും സമൂഹത്തിനൊക്കെയും ഒരു മാതൃകയാകത്തക്കവണ്ണം ഇതിനെ അവിടുന്ന് അയക്കണമേ. ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഓർത്ത് വൃത്തിയായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുന്ന് വാഴ്ത്തുകണേ അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സുഖയും പഠിക്കാനുള്ള ബുദ്ധി കഴിവ് ശക്തിയും നൽകുന്നതോടൊപ്പം തികഞ്ഞ ദൈവാശ്രയ ബോധത്തോടെ വളരുവാൻ തക്കവണ്ണം നീ അവരെ സഹായിക്കണമേ. എല്ലാ ചെറുപ്പക്കാരെയും യുവാക്കന്മാരെ യുവതികളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം തന്നിരിക്കുന്ന ജീവനും ബലവും ആരോഗ്യവും ഒക്കെ ദൈവിക നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ള ഉൾക്കാഴ്ചയും ദീർഘവീക്ഷണവും അവർക്ക് പ്രദാനം ചെയ്യണമേ. കുടുംബജീവൻ നയിക്കുന്ന എല്ലാ മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബ ബന്ധം ദൈവം തന്ന മേഖലയാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ശ്രദ്ധയോടും ഭംഗിയോടും സൂക്ഷിപ്പാൻ തക്കവണ്ണം ഇവരെയൊക്കെ സഹായിക്കണമേ. കുടുംബ ബന്ധത്തിന്റെ നന്മകളെ നശിപ്പിക്കുന്ന എല്ലാ പൈശാചിക പ്രേരണകളിൽ നിന്നും ഉച്ച നീചത്തിൽ നിന്നൊക്കെ മാറി ആഴമായ സ്നേഹവും വിനയവും നന്മയും ഒക്കെ കുടുംബജീവിതത്തിൽ സാധ്യമാകത്തക്കവണ്ണം അങ്ങയുടെ പരിശുദ്ധാത്മാവ് അവിടുന്ന് പ്രവർത്തിക്കണമേ. വിവാഹമോചനമൊക്കെയും ശക്തമായിട്ട് വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു മാതൃകയുള്ള കൂട്ടായ്മയായി തീരുവാൻ തക്കവണ്ണം എല്ലാ മക്കളെ അവിടുന്നിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെയും നാട്ടിലുമായിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായിട്ടും അനുയോജ്യരായ പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരെ ഓർക്കുന്നു. തമ്പുരാനെ കുടുംബമായി തന്നെ ആരാധിക്കത്തക്കവണ്ണം അവർക്കൊക്കെ അനുയോജ്യരായ പങ്കാളി ലഭിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബമായി തന്നെ സന്തോഷമായി തന്നെ ആരാധിക്കത്തക്കവണ്ണം നല്ല മാതൃകയുള്ള കുഞ്ഞുങ്ങളെ ദാനമായിട്ട് കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഉപജീവനത്തിനുള്ള വഴി അവിടുന്ന് തുറന്നു കൊടുക്കണമേ. ജോലി ചെയ്യുന്നവർക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യവും നല്ല പ്രതിഫലം ലഭിക്കണമേ. ലഭിക്കുന്ന നന്മകളൊക്കെയും ദൈവീകാരത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാനുള്ള മനസ്സും അവർക്ക് പ്രദാനം ചെയ്യണമേ. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പിതാക്കന്മാർ പരിശുദ്ധ ഭാവ തിരുവേനി ഓർക്കുന്നു. എല്ലാ തിരുവേനിമാരെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നയിക്കണമേ, നടത്തണമേ. സഭയുടെ ലാത്തിക സംഘടനയും വിഷപ്രവർത്തനങ്ങളെയും പ്രവർത്തനങ്ങളെയും പ്രവർത്തിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശ്വാസികളെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഈ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ നടത്തണമേ. ഇവ തീവ്രവാദം മൂലം പ്രയാസപ്പെടുന്ന അനേകരുണ്ടല്ലോ, വീണ്ടും അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ലോകം മുഴുവനും അങ്ങയുടെ ശ്രദ്ധയും അങ്ങയുടെ വാത്സല്യത്തിലും അങ്ങയുടെ സംരക്ഷണയിലുമായി തീരുവാൻ തക്ക അഭീഷത്തിലുമായി തീരുവാൻ തക്കവണം അവിടുന്ന് ഈ പ്രപഞ്ചത്തെ മുഴുവൻ രൂപാന്തരപ്പെടുത്തണമേ. ഒരിക്കൽ കൂടി ഞങ്ങളെ എല്ലാവരും രൂപ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് തിരുവചനം ധ്യാനിച്ച ഇവിടുത്തെ അഭിഷേകത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ കൂടുതൽ അങ്ങയുടെ നാമം മറ്റുള്ളവരുടെ മുമ്പാകെ ബോധ്യപ്പെടുത്തത്തക്കവണ്ണമുള്ള കഴിവും വിളിച്ചവും എന്റെ ദാസന് കൂടുതലായിട്ട് പ്രദാനം ചെയ്യണമേ. വീണ്ടും സമർപ്പിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ട് ഓർത്തവരെ വീണ്ടും സമർപ്പിക്കുന്നു. ഞങ്ങൾ കുറവുള്ളവരും കുറ്റമുള്ളവരും ബലഹീനരുമാവുന്നു. ഓരോ നിമിഷവും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ കൂടി വരുമ്പോൾ ഞങ്ങളുടെ ശരീരവും മനസ്സും ഒക്കെ കഴുകപ്പെട്ടവരായി തീരുവാൻ തക്കവണ്ണം, ശുദ്ധീകരിക്കപ്പെട്ടവരായി തീരുവാൻ തക്കവണ്ണം സംഗതിയാക്കണമേ. ഞങ്ങളുടെ പരേതരെ സ്വർഗീയപുരുഷനെ പ്രവേശിപ്പിക്കണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്ന് വന്ന ആളെ സ്തുതിച്ചു കൊടുത്തുവാനായിട്ട് തന്നെ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ സംബന്ധവും ആവാസവും ദൈവമേ ഞങ്ങളെല്ലാവരോടും, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്ന് സംബന്ധിച്ചിരിക്കുന്ന എന്റെ മക്കളെല്ലാവരോടും, ഞങ്ങൾ പ്രത്യേകമായിട്ട് പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും, ആശുപത്രികളിലും ഭവനങ്ങളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും, അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.
ആമേൻ.
ഹലോ തിരുമേനി, ഇത് പി സി ജോർജ് അച്ഛനാണ്. ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ തിരുമേനി? അവിനന്ദി തിരുമേനി വന്നി വൈദിക ശ്രേഷ്ഠരെ, പ്രിയമുള്ളവരെ, വാൻകൂവറില് നമ്മുടെ ദേവാലയത്തിന് വേണ്ടി ഒരു അരേക്കർ സ്ഥലം മേടിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. അതിന്റെ സബ്ജക്ട് റിമൂവൽ കഴിഞ്ഞു. തുടർന്നുള്ള കാര്യത്തെ പറ്റിയും ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് മാത്രം പ്രത്യേകമായിട്ട് ഈ അവസരത്തില് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ചെയ്യും.
തീർച്ചയായിട്ടും.
പിന്നെ നാളെ വാൻകൂറിൽ വരുമ്പോ വിളിക്കുന്നുണ്ട് ഞാൻ.
ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് തന്നെ നേതൃത്വം കൊടുക്കുന്ന അഭിനന്ദ തിരുമേനി, അതോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത പകർന്നു വന്ന ഒന്നി പി സി ഉറവച്ചൻ, ഇന്ന് രാവിലെയാണ് അച്ഛനോട് ഞാൻ പറഞ്ഞതെങ്കിൽ തന്നെയും ഒരു മടിയും കൂടാതെ അച്ഛനത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും നല്ല ഒരു ചിന്ത പകരുകയും ചെയ്തു. വീണ്ടും അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നോട് ഇതിൽ സംബന്ധിച്ച് എല്ലാ വൈദികരെയും വീണ്ടും ഉറക്കുന്നു. എല്ലാ വിശ്വാസികളെയും വീണ്ടും ദൈവസനത്തിൽ ഉറക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ബൈബിൾ വായിച്ച ജോളി, റെക്കോർഡ് ചെയ്ത മനോജ് എല്ലാവരെയും ഉറക്കുന്നു. ദൈവം ഇവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.